May the Lord bless you, Missy.
Thank you, Brother Arnold.
Thank you much. Well, we are glad to get back in the tabernacle again this morning. Just a little bit...
എന്റെ തൊണ്ട പരിഷമായിരിക്കുന്നു. ഈ ആഴ്ചയിൽ അത്ഭുതകരമായ സമയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതെനിക്ക് വലിയ അനുഗ്രഹങ്ങളുടെ ആഴ്ചയായിരുന്നു. അത് നിങ്ങൾക്കും കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പലർക്കുമായിരുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. വളരെ പേർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. നമ്മുടെ യോഗത്തിന്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. ഞങ്ങളിത് പരസ്യമാക്കാതിരുന്നതിന്റെ കാരണം ജനങ്ങൾക്ക് താമസ സൗകര്യം ഇല്ലാതിരുന്നതിനാലാണ്. ഓരോ രാത്രി യോഗത്തിന് ശേഷം ജനങ്ങൾ അവരുടെ വീടുകളിലേക്ക് തിരികെ പോയിരുന്നു. അത് ഈ പ്രദേശത്ത് തന്നെയുള്ള നമ്മുടെ ആളുകളായിരുന്നു. അവരുടെ ഇടയിൽ മാത്രം ഞങ്ങളിത് പറഞ്ഞിരുന്നു. കൊട്ടകൾക്ക് വേണ്ടിയുള്ള സംഭാവനകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു. അത് നമ്മുടെ സഭയിലെ കാര്യമാകുന്നു. അത് നമ്മുടെ സാധാരണയായുള്ള ഞായറാഴ്ച ആരാധനയാകുന്നു. കാരണം ഈ കാര്യത്തിൽ ആരെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ആവശ്യക്കാരുടെ പക്കൽ ഞങ്ങൾ തീർച്ചയായും എത്തിക്കുന്നതാണ്. പട്ടണത്തിലുള്ള നമ്മുടെ പല കുടുംബക്കാർക്കും ക്രിസ്മസിന് വേണ്ടി യാതൊന്നുമില്ല. അവർ ഈ സഭയെ ആശ്രയിക്കുന്നു. ആ കാരണത്താൽ ഇത് ആ ഉദ്ദേശത്തിന് വേണ്ടി പോകുന്നതാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ഡീക്കന്മാരിൽ ആരെങ്കിലും അവരോട് പറയുക, അല്ലെങ്കിൽ പിന്നിലായിരിക്കുന്ന സഹോദരി അതെടുത്തുകൊണ്ട് പോകും. സ്നാന ശുശ്രൂഷ ഇന്ന് രാവിലെ കഴിഞ്ഞിരുന്നതായി ഞാൻ കേട്ടിരുന്നു. അവർ എന്നെ അതിൽ പിന്നിലാക്കിയതുപോലെയുണ്ട് അല്ലേ? എങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് വേറൊന്നു കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരിക്കുന്നു. അതിനുവേണ്ടി യോഗം കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളം നിറയ്ക്കപ്പെടുകയും അവിടെ സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതുമാണ്. അവരിൽ ചിലർ കൂടി സ്നാനപ്പെടുന്നതിനായി ഉണ്ടായിട്ട് കുറച്ചുനേരം മുമ്പ് ബില്ലി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉടനെ വരേണ്ട ആവശ്യമില്ല, കാരണം സഹോദരൻ നെവിലിന് ആദ്യം അവരെ സ്നാനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഉടനെ തന്നെ പോകേണ്ടതായിട്ട് വളരെ പേരുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സ്നാന ശുശ്രൂഷ ഉണ്ടെന്ന് അവർക്ക് തീർച്ചയല്ലായിരുന്നു. ഈ കുളം എപ്പോഴും തുറന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എപ്പോഴും ഏത് സമയത്തും രാത്രിയിലും പകലും ഏത് നാഴികയിലും ഇത് സ്നാനത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. മറ്റുള്ള ശുശ്രൂഷകരും ഇവിടെ വന്ന് സ്നാനത്തിന് വേണ്ടി ഈ കുളത്തെ ഉപയോഗിക്കാറുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള പാർക്ക് മെത്തഡിസ്റ്റ് ചർച്ചിൽ ഞാനൊരു പ്രസംഗ യോഗത്തിലായിരുന്നു. അവിടെയുള്ള സ്നേഹമേറിയ സഹോദരൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ സഹോദരൻ ബ്രൻഹാമിന്റെ പള്ളിയിൽ അത് ഉപയോഗിക്കുന്നതിനായി പോയിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് അതിനെ നിങ്ങൾ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു മെത്തഡിസ്റ്റുകാരന് ബാപ്റ്റിസ്റ്ററി എന്ന് പറയുന്നത് കഠിനമായിരിക്കും. അവർക്ക് അവിടെ ഒരു ചെറിയ കുഴി മാതിരി എന്തോ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലാണ് അവർ തളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ബാപ്റ്റിസ്റ്ററി എന്ന് പറയുന്നത് മെത്തഡിസ്റ്റുകാർക്ക് തീരെ കഠിനമേറിയ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്കും അതുപോലെ ഒന്ന് ഇവിടെ ഉണ്ടായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. ഒരു രീതിയിൽ ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മെത്തഡിസ്റ്റ് ആയാലും ബാപ്റ്റിസ്റ്റ് ആയാലും പ്രസ്ബിറ്റേറിയൻകാരായാലും ആര് തന്നെയായാലും അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് തുറന്നിരിക്കുകയും വെള്ളം സൗജന്യമാകുന്നു. അതിലെ വെള്ളം ചൂടാക്കുന്നതിനു വേണ്ടി നമ്മുടെ പക്കൽ ഒരു വൈദ്യുത കമ്പിച്ചുരുളുണ്ട്. എന്നാൽ അത് വെള്ളം ചൂടാക്കുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. എന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും തണുത്ത വെള്ളമാണിത്. പലപ്പോഴും ഞാൻ സ്നാനപ്പെടുത്തുമ്പോൾ എനിക്ക് കാലുകൊണ്ട് മഞ്ഞുകെട്ടിയെ ഒരു വശത്തേക്ക് ഇപ്രകാരം തള്ളി മാറ്റിയിട്ട് സ്നാനപ്പെടുത്തേണ്ടതായി വന്നിട്ടുണ്ട്. അതിനുശേഷം വസ്ത്രങ്ങൾ മാറുന്നതിനു വേണ്ടി ഞാൻ താമസിച്ചിരുന്നിടത്ത് വരെ നടന്നു പോകുന്നതിനായി ശ്രമിക്കും. ഞാൻ നടക്കുമ്പോൾ എന്റെ വസ്ത്രങ്ങൾ തന്നെ തണുത്ത് മരവിച്ചിരിക്കും. എന്റെ കാലുറകളുടെ അടിഭാഗം അത്രമാത്രം കട്ടിപിടിച്ചിട്ട് കഷ്ടിച്ച് നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത് ഇതുപോലെയുള്ള തണുപ്പായിരുന്നില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും തണുത്ത വെള്ളമായിരുന്നു. അതുപോലെ തണുത്ത വെള്ളം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സഹോദരൻ കെല്ലി, ഞാൻ അതിലിറങ്ങുമ്പോഴെല്ലാം അതിനെ മരവിപ്പിച്ച് കൊന്നുകളയുന്ന മാതിരിയായിരുന്നു. അത് ശരിയാണ്. നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുമ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് സഹോദരി കെല്ലി പറയുന്നു. നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുമ്പോൾ അത് ചെയ്യുന്നില്ല. വ്യത്യസ്തമായ പല വിഭാഗീയ സഭകളിൽ നിന്നും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി നാം സന്തോഷമുള്ളവരാകുന്നു. ഇത് ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ്. ഇവിടെ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും നാസറീനും പിൽഗ്രിം ഹോളിനെസ്സും കത്തോലിക്കരും യഹോവ സാക്ഷികളും ക്രിസ്ത്യൻ സയൻസുകാരും പെന്തക്കോസ്തുകാരും അങ്ങനെ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഒരു യഹൂദനും ഉണ്ടായിരിക്കുന്നു. അതിനുവേണ്ടി കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. നന്ദിയുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു യഹൂദനു വേണ്ടി നാം വളരെ സന്തോഷമുള്ളവരാകുന്നു. അതേ ശ്രീമാൻ, ഇത് യഹൂദിനു വേണ്ടി ആയിരുന്നില്ലെങ്കിൽ നാം എവിടെയാകുമായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് ശരിയാണ്. അത് വളരെ നന്നായിരിക്കുന്നു. സ്വർഗവും ഇപ്രകാരം തന്നെയാണ് ആകുവാൻ പോകുന്നത്. എല്ലാ വിഭാഗീയ സഭകളിൽ നിന്നുമുള്ളവരെല്ലാം അവിടെ ഒരുമിച്ച് കൂടാൻ പോവുകയാണ്. ആ കാരണത്താലാണ് നാം ഒരുമിച്ച് സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുന്നത്. ഇപ്പോൾ ഡോക്, അതൊരു സ്വല്പം മനഃശാസ്ത്രമാണ്. എനിക്കതറിയാം. ഞാനതിനോട് അത്രമാത്രം അടുത്തായിരുന്നില്ല. ഇന്ന് രാവിലെ സ്വല്പം തൊണ്ട ഇടറിയിരിക്കെ സ്വല്പം പതിയായിരിക്കും. അതിനുശേഷം ഞാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ യോഗങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിലെ സാധാരണയായുള്ള പ്രസംഗ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എളുപ്പം അതിന് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കഴിയുമെങ്കിൽ ഇവിടെ എത്തുമെന്നുള്ളത് തീർച്ചയായിരിക്കുക. കർത്താവ് അനുവദിക്കുന്ന പക്ഷം പരിശുദ്ധാത്മാവ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നിടത്തോളം ഈ ഉണർവിന്റെ ഇന്ന് രാത്രിയിലെ സമാപന യോഗത്തിൽ ഒരു മർമ്മപ്രധാനമായ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പലർക്കും ഈ യോഗത്തിന് ശേഷം ഇന്ന് രാവിലെ തന്നെ തിരികെ വീടുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ അത്രമാത്രം പ്രശംസിക്കുന്നുവെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസിന്റെയും ഒരു നല്ല പുതുവർഷത്തിന്റെയും ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളോടൊപ്പമായിട്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളെ തരികയും നിങ്ങൾ തേടുകയും ദാഹിക്കുകയും ചെയ്യുന്ന പുതിയ ജീവൻ കൂടുതലായി നിങ്ങൾക്ക് തരാനിടയാകട്ടെ. ഞാനും സ്വയം അത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി കൂടുതലായി കാംക്ഷിക്കുന്നു. മറ്റ് പല ചോദ്യങ്ങളും അതിലുണ്ട്. മുറിയിൽ വെച്ച് അതിൽ കുറച്ച് അവർ ഉടനെ തന്നെ എന്റെ കയ്യിൽ തന്നു. കൂടാതെ കഴിഞ്ഞ രാത്രിയിൽ ചില സഹോദരന്മാർ എന്റെ മകന്റെ പക്കൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിരുന്നു. അതിൽ കടക്കുന്നതിന് എനിക്കൊരു അവസരം കിട്ടിയില്ല. കാരണം ഞാനത് എന്റെ പോക്കറ്റിൽ വെച്ചിട്ട് വളരെ താമസിച്ചു പോയിരുന്നു. അതിൽ ചിലത് എബ്രായർ 6:4 സംബന്ധിച്ചായിരുന്നു. കുറച്ചുനേരം മുമ്പ് സഹോദരി മാമിയനോട് ഈ കാര്യത്തെ പിടികിട്ടിയിരിക്കുന്നതിൽ അവർ അത്രമാത്രം സന്തോഷവതിയായിരിക്കുന്നുവെന്ന് പറഞ്ഞു. കാരണം ഇതേ ചോദ്യം തന്നെ കുറച്ചു സമയം മുമ്പ് അവൾ ചോദിച്ചിരുന്നു. അത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാകുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. അത് ആത്മാവിൽ നിറഞ്ഞ ഒരു ക്രിസ്ത്യാനി അല്ല. നിങ്ങൾ എബ്രായർ 10 പോവുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തമായ രീതിയിൽ അത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ ക്ഷമിക്കപ്പെടാത്ത പാപത്തെക്കുറിച്ച് പറയുകയും ഇത് ആത്മാവിൽ നിറഞ്ഞ ഒരു ക്രിസ്ത്യാനിയുമാകുന്നു. എന്നാൽ ഇത് സ്വർഗീയ ദാനം ആസ്വദിച്ച ഒരു അതിരുവിശ്വാസിയായ വ്യക്തിയാകുന്നു. അവർ നമുക്ക് എല്ലാ സഭകളിലുമുണ്ട്. അവർ പള്ളിയിൽ വരികയും ഹോ കർത്താവ് ചെയ്ത കാര്യങ്ങളെ പ്രശംസിക്കുകയും ചെയ്യും. എന്നാൽ അവർ ഒരിക്കലും അതിൽ കടക്കുകയില്ല. ആരെങ്കിലും രോഗശാന്തി പ്രാപിച്ചവരെ കണ്ടിട്ട് പ്രശംസിക്കും. എന്നാൽ അവർ ഒരിക്കലും പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ആശുപത്രി സന്ദർശിക്കുകയോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒരിക്കലും ചെയ്യുന്നില്ല. അത്തരത്തിൽപ്പെട്ടവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ ആസ്വദിക്കുകയും കാണുകയും ചെയ്യുന്നു. അത് കായിന്റെ കനാനിയരെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെയാണ്. ഇസ്രായേലിയർ കനാൻ ദേശത്തെ കടുത്തപ്പോൾ അവരെ മിക്കവാറും അകത്തായി കഴിഞ്ഞിരുന്നു. അവർ വളരെ ദൂരം അകത്ത് കടക്കുകയും ആ ദേശത്തെ ഫലങ്ങൾ രുചിക്കുകയും ചെയ്തിട്ട് ഓ നമുക്കത് സാധ്യമല്ല, നമുക്കതിന് കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ യോശുവയും കാലേബും അവർക്കിത് ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞിരുന്നു. കാരണം അവരുടെ പക്കൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. പൗലോസ് അത് തന്നെ പറയാൻ ശ്രമിച്ചിട്ട് ഇവരെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവർ അതിനടുത്തുവരെ എത്തുകയും എന്നാൽ അവർ അതിൽ കൈയിടുകയും ചെയ്യുന്നില്ല. അവർ പറയും, ഓ ഞാൻ ഈ സഭകളിൽ പോകുന്നുണ്ട്, ഞാൻ ഹോളിനെസ് സഭയിൽ പോകുന്നു, ഞാൻ പെന്തക്കോസ്റ്റ് സഭയിൽ പോകുന്നു, ഞാൻ ഇതിൽ പോകുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാ പ്രാപിച്ചുവോ? ഓ ഇല്ല, ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അവിടെയാണ് നിങ്ങൾ. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അത് കിട്ടുന്നതുവരെ വിശ്രമിക്കാൻ കഴിയില്ല. അവൻ അതിൽ കടന്നുകൂടേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിരുവരെ വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. ഇന്ന് രാവിലെ സമയം കർത്താവ് അനുവദിക്കുന്ന പക്ഷം എനിക്ക് വേണ്ടത്രയും ശബ്ദം കിട്ടുകയാണെങ്കിൽ ഇതൊരു സാധാരണയായുള്ള സുവിശേഷ സന്ദേശമായി തീരും. യോഗങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇതാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തീർച്ചയല്ല, എന്നാൽ എനിക്കറിയാവുന്നിടത്തോളം ഇതാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളത് സഹോദരൻ നെവിൽ പറയുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും വൈകിട്ട് ആരാധനയിൽ സംബന്ധിക്കാൻ കഴിയാതെ ഇതുവഴി പോകാനിടയായാൽ അങ്ങനെ ഞാൻ ആശിക്കുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഇതുവഴി കടന്നുപോകാനിടയായാൽ നിങ്ങൾ കടന്നുവന്ന് ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേൾക്കുക. ഞങ്ങൾക്ക് ഈ കൂടാരത്തിൽ ഒരു നല്ല പാസ്റ്ററുണ്ട്. അത് സഹോദരൻ ഓർമാൻ നെവിൽ ആകുന്നു. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയല്ല. വർഷങ്ങളോളമായി ഞാൻ അദ്ദേഹത്തെ അറിയുന്നു. അദ്ദേഹം ഒരംശം പോലും മാറിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കർത്താവിന്റെ ദാസനായ ഓർമാൻ നെവിൽ തന്നെയാകുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ആശ്രയിക്കാൻ കഴിയും. അദ്ദേഹം ആത്മാർത്ഥതയും വിശ്വസ്തനുമായ ഒരു മിടുക്കനായ പ്രാസംഗികനാകുന്നു. ലോകത്തിലെല്ലായിടത്തും പ്രാസംഗികർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ അദ്ദേഹം പ്രസംഗിതയ്ക്കതായ കാര്യങ്ങൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത് അദ്ദേഹം ഉപയോഗിക്കുന്നതായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുന്നതാണെന്ന് ഞാൻ പറയട്ടെ. ഞാൻ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളിൽ നിന്ന് എനിക്ക് കുറഞ്ഞ പക്ഷം 15 പാഠങ്ങളെങ്കിലും കിട്ടുന്നതാണ്. അത് ഞാൻ എഴുതിയെടുക്കാറുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഞാനത് നോക്കുമ്പോൾ ഓ ഇതൊരു സന്ദേശമാകുന്നില്ലേ, ഓ ഇതൊരു സന്ദേശമുണ്ടാക്കുന്നില്ലേ, അങ്ങനെ ഞാനത് കുറിച്ചെടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കടന്നുവന്ന് നമ്മുടെ സഹോദരനായ സഹോദരൻ നെവിലിനെ കേൾക്കുകയും ഞങ്ങളുടെ ജനങ്ങളോടുമൊപ്പം സഹകരിക്കുകയും ചെയ്യുക. അവർ പാവപ്പെട്ട ജനങ്ങളാണ്, വാസ്തവമായും ദരിദ്രരാണ്. എന്നാൽ അവർ കർത്താവിനെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെയും സ്നേഹിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതോടൊപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നാം വചനത്തെ സമീപിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. കൃപാലുവായ കർത്താവേ, ഞങ്ങൾക്കറിയാവുന്നിടത്തോളം ആദരവോടെ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ അടുക്കൽ വരികയും അവന്റെ നാമത്തിൽ ഞങ്ങൾ എന്തപേക്ഷിച്ചാലും നീ കേൾക്കുമെന്ന് നീ ഞങ്ങളോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഇന്ന് രാവിലെ നീ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കായി ഞങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. വളരെയധികം ദുഃഖമേറിയ ഹൃദയങ്ങൾ സന്തോഷിതമാക്കപ്പെട്ടു. വളരെയധികം പേർ ആനന്ദിക്കുവാനിടയായി. വചനത്തിൽ സംശയമുള്ള പലരും ഇപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ ജയത്തെ ഘോഷിക്കുന്നു. ഈ കാര്യങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇത് നീ നിന്റെ ജനങ്ങളെ സന്ദർശിക്കുന്ന വേറൊരു ദിവസമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ പല വ്യത്യസ്തമായ വിഭാഗീയ സഭകളിൽ നിന്നും വന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവരിൽ ചിലർ വ്യത്യസ്തമായ വിശ്വാസത്തോടുകൂടിയും ഒരുപക്ഷെ സൌഹൃദമായിട്ട് തിരുവഴുത്തിൽ വിയോജിച്ചും, എന്നാൽ അതിന് യാതൊരു തടസ്സവുമില്ലാതെ ഒരു യഹൂദിക്കാരിയായ സഹോദരി പോലും കൈകളെ ഉയർത്തിയിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തീയ യേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ പുതുതായി പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഒരു പുതിയ സ്നാനത്തെ അല്ലെങ്കിൽ ഒരു പുതിയ നിറക്കലിനെ ഞങ്ങൾക്ക് തരണമേ. രോഗികളും പീഡിതരും ആവശ്യക്കാരുമായവരെ നീ സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ വീൽ ചെയറിലിരിക്കുന്നു, മറ്റുള്ളവർ പുറത്തായി ഒരുപക്ഷെ ഹൃദയരോഗത്തോടും ചിലർ ക്യാൻസർ രോഗത്തോടും കൂടിയിരിക്കുന്നു. കർത്താവെ, അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേശത്തെ നമ്മുടെ വിലയേറിയ ഡോക്ടർമാർ അവരുടെ രോഗത്തെ പരിശോധിക്കുകയും അവർക്ക് കഴിയാവുന്നിടത്തോളം ആഴത്തിൽ കടക്കുകയും ഒരുപക്ഷെ ശസ്ത്രക്രിയകളും മറ്റും നടത്തിയിട്ടുണ്ട്. എന്നിരിക്കലും പിശാച് അവിടെ തന്നെയായിരിക്കുകയും അവരുടെ ജീവനെടുക്കാൻ നിർണയിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ കത്തി കൊണ്ട് അവരെവിടെയെങ്കിലും മുറിക്കുകയും ആ വാത്സല്യമേറിയ കരങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിച്ചു മരിക്കുന്നു. എന്നാൽ ആ പിശാജ് വേറൊരു മൂലയ്ക്ക് കടന്നുകൂടിയിട്ട് വീണ്ടും പൊട്ടി പുറപ്പെട്ടു വന്നിരുന്നു. കാരണം അവന് ഡോക്ടറിനെ കണ്ണുവെട്ടിച്ച് ഒളിക്കാൻ കഴിയും. എന്നാൽ ദൈവമേ, നിന്നിൽ നിന്നും അവൻ ഒളിക്കാൻ കഴിയില്ലല്ലോ. അവൻ എവിടെയാകുന്നു നീ അറിയുന്നുവല്ലോ. നിന്റെ വചനത്തിലുള്ള വിശ്വാസത്താലും ശക്തിയാലും അവന് നീങ്ങേണ്ടിയിരിക്കുന്നു.
We pray thee today, God, that you'll make every evil thing leave the people.
ദൈവമേ, നീ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാവിധമായ ദുഷിച്ച കാര്യങ്ങളെയും നീക്കിയിട്ട് അവർ ആരോഗ്യമുള്ളവരും നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാനിടയാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇവിടെ വളരെയധികം തുവാലകൾ കിടക്കുന്നു. നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ഒരെണ്ണമില്ലെങ്കിൽ, നിങ്ങൾ ഒരെണ്ണം ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ, പോസ്റ്റ് ബോക്സ് 325 കത്തെഴുതിയാൽ ഉടനെ തന്നെ ഞങ്ങൾ ഒരെണ്ണം അയച്ചു തരുന്നതാണ്. അതിനെക്കുറിച്ച് എബ്രായരുടെ ലേഖനത്തിൽ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നാം തുവാലകളും റൂമാലുകളും ജനങ്ങളുടെ അടുക്കൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി കൊണ്ടുവരുന്നത് കാണുന്നു. ഇന്ന് രാവിലെ സമയം തിരുവെഴുത്തിൽ നിന്നും യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് മറിക്കാം. യെശയ്യാവിന്റെ 1-ാം അധ്യായത്തിൽ നിന്നും തിരുവെഴുത്തിലെ ഒരു ഭാഗം നാം വായിക്കുന്നതാണ്.
While you're turning to this book to follow us in the reading,
നിങ്ങൾ ഈ പുസ്തകത്തിലേക്ക് മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുവാനിരിക്കുന്നതായ രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ദിവ്യ രോഗശാന്തിയെ ഒരു മുഖ്യമായ കാര്യമായി ഞങ്ങളിവിടെ പറയാൻ ശ്രമിക്കുകയല്ല. കാരണം ദിവ്യ രോഗശാന്തി ഒരു കുറഞ്ഞ കാര്യമാണ്. ഒരു കുറഞ്ഞ കാര്യത്തെ മുഖ്യകാര്യമായി ഒരിക്കലും എടുക്കാൻ കഴിയില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ 86% ദിവ്യ രോഗശാന്തിയായിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. ദിവ്യ രോഗശാന്തിയിൽ കൂടെ ജനങ്ങളുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കുന്നത് അവൻ ദൈവമാണെന്ന് തിരിച്ചറിയാനിടയാക്കി. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തികളെ വിശ്വസിക്കുക. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുകയും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നുമില്ലെങ്കിൽ പിന്നെ പ്രവൃത്തികളെ വിശ്വസിക്കുക. ഒരു മനുഷ്യനായിട്ട് അവൻ അവനെ തന്നെ ദൈവമാക്കി. കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, ഒരു നല്ല പ്രവൃത്തിക്കായി ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നില്ല, നീ മനുഷ്യനായിട്ട് നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞു. അവൻ ദൈവമായിരുന്നു, അവനാകുന്നു, ദൈവം അവനിലായിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ വിശ്വസിക്കുക, പ്രവൃത്തികളെ മാത്രം, അത് ദൈവത്തിൽ നിന്നുമാണെന്ന് വിശ്വസിക്കുക. എങ്കിൽ ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു ദൈവമല്ല, തീർച്ചയായുമല്ല. നാം എല്ലാവരും മനുഷ്യരാണ്. നാം പാപത്തിൽ ജനിച്ച് അധർമ്മത്തിൽ ഉരുവായി ഈ ലോകത്തിലേക്ക് കള്ളം പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നു. ഈ ആഴ്ചയിൽ നാം ഈ വിഷയത്തെ വളരെ വിശദമായി എടുത്ത് അതിൽ കൂടെ കടന്നുപോരുകയും ഒരിക്കൽ ദൈവം തന്റെ സൃഷ്ടിക്ക് മേലെയും പാപത്തിന്റെ കാരണത്താൽ തന്റെ സൃഷ്ടിയോടുകൂടെ ഒരു ശരീര രൂപത്തിലായി ജീവിക്കുകയും അത് യേശു ക്രിസ്തുവായിരുന്നുവെന്ന് കാണുകയും ചെയ്തിരുന്നു. നാം കടന്നുപോകുന്ന കാര്യങ്ങളായ പാപത്തിലും വേദനയിലും വ്യഥയിലും കൂടി കഷ്ടപ്പെടുന്നതിനായി തന്റെ വാസസ്ഥലത്തെ നമ്മോട് കൂടെ ആക്കുകയും നമ്മോട് കൂടെ വസിക്കുകയും ജഡമായി തീരുകയും ചെയ്തു. അതിനുശേഷം തനിക്ക് വസിക്കുന്നതിനു വേണ്ടി ഒരു സഭയെ അവൻ വിശദീകരിച്ചു. അതുകൊണ്ട് ഇത് ദൈവം നമുക്ക് മേലെയും ദൈവം നമ്മോടുകൂടെയും ദൈവം നമ്മിലുമാകുന്നു. യേശു പറഞ്ഞു, അന്നാളിൽ നിങ്ങൾ അറിയും ഞാൻ എന്റെ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാകുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ദൈവമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്
കാണാം.
അതുകൊണ്ട് ഒരു മനുഷ്യൻ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തിയല്ല സംസാരിക്കുന്നത്. എനിക്കത് അനുഭവത്തിൽ കൂടെ അറിയാം. ക്രിസ്തുവുമായുള്ള എന്റെ അനുഭവത്തിൽ എന്നെ അവങ്കിലേക്ക് കീഴ്പ്പെടുവാൻ അവൻ അനുവദിച്ചിട്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ലാത്ത സമയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ യാതൊന്നിനു വേണ്ടി ഞാൻ ഒരിക്കലും അത് പറയുകയില്ലായിരുന്നു. എന്നാൽ അവനത് പറഞ്ഞിരുന്നു. ഹാറ്റി എന്ന മഹിള പിന്നിലായിരിക്കുന്നു. ഈ പുതിയ ശുശ്രൂഷ ഇന്ന് രാവിലെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെയുള്ളവരിൽ 8-10 പേർ ആ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ സ്ത്രീയോട് അവൾ ആഗ്രഹിക്കുന്നത് എന്തും ചോദിക്കുന്നതിന് പറയുകയും അത് അവൾക്ക് നൽകപ്പെടുന്നതുമാണെന്ന് പറഞ്ഞു. അത് ഞാനാണ് പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ഇപ്പോൾ പറയുമായിരുന്നു. എന്നാൽ എനിക്കത് പറയാൻ കഴിയില്ല. ഞാൻ ഭയപ്പെട്ടിട്ട് അത്രമാത്രം ക്ഷീണിച്ചുപോയി. ഇവിടെ നിൽക്കുന്ന സഹോദരൻ ബാങ്ക്സ്വുഡ് എന്റെ തൊട്ടടുത്തായി ഇരിപ്പുണ്ടായിരുന്നു. വിയർപ്പ് എന്റെ കരങ്ങളിൽ കൂടെ ഒലിച്ചിട്ട് ഞാൻ ആകപ്പാടെ തളരുകയും എഴുന്നേറ്റ് വീട് വിട്ടു പോവുകയും ചെയ്തു. ഇതെന്നെ അത്രമാത്രം ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സ്ത്രീ ആർക്കും ചോദിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കാര്യത്തെ ചോദിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്തു. നോക്കൂ, അത് ദൈവമായിരുന്നു, അതൊരു മനുഷ്യനായിരുന്നില്ല. മനുഷ്യർക്ക് ഈ കാര്യങ്ങളെ ചെയ്യാൻ കഴിയില്ല. യേശു വൃക്ഷത്തോട് പറഞ്ഞു, ആരും നിന്നിൽ നിന്ന് ഇനിയും ഭക്ഷിക്കാതിരിക്കട്ടെ. ശിഷ്യന്മാർ അടുത്ത ദിവസം എത്ര പെട്ടെന്നാണ് അത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? അടുത്ത ദിവസം അത് ഉണങ്ങാൻ തുടങ്ങി. ശിഷ്യന്മാർ പറഞ്ഞു, നോക്കൂ എത്ര പെട്ടെന്ന് വൃക്ഷം ഉണങ്ങിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനല്ല, എന്നാൽ നിങ്ങൾ. ആരെങ്കിലും ഈ മലയോട് തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ നീങ്ങി കടലിൽ പോകാ എന്ന് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അത് ദൈവം നിങ്ങളിലാകുന്നു. ദൈവത്തിനല്ലാതെ ആർക്ക് മലയെ നീക്കാൻ കഴിയും? ദൈവത്തിനല്ലാതെ ആർക്ക് ഈ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ദൈവം തന്റെ ജനങ്ങളിലായിരിക്കുന്നു എന്നുള്ള കാര്യം ഏതൊരു വിവാദത്തിനും അപ്പുറത്താകുന്നു. എങ്കിൽ നാം തമ്മിൽ തമ്മിൽ ആദരവോടുകൂടിയവരായിരിക്കണം. നാം തമ്മിൽ സ്നേഹിച്ചിരിക്കണം. നമ്മുടെ വിഭാഗീയ സഭകളുടെ ബന്ധനങ്ങൾക്കും അപ്പുറത്ത് നാം തമ്മിൽ സ്നേഹിച്ചിരിക്കണം. നാം തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളത് അതൊരു പ്രശ്നമല്ല. ഒരുപക്ഷെ അപ്പോസ്തലന്മാർക്ക് തമ്മിൽ യോജിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാനിടയുണ്ട്. അവരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്ന് മറ്റുമുള്ള കാര്യങ്ങൾ അവർ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. യോഹന്നാനും മാർക്കോസും പൗലോസും ഉണ്ടായിരുന്നു. പത്രോസിനും പൗലോസിനും തമ്മിൽ ഒരു ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ സ്നേഹത്തിന്റെ ബന്ധനം, അതിനുവേണ്ടിയാണ് നാം ഇന്ന് പോരാടുന്നത്. അതായത് എല്ലാ മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും ലൂത്രൻകാരും അതെന്ത് തന്നെയായാലും നാം എല്ലാവരും തമ്മിൽ അഭിഭാജ്യമായ ക്രിസ്ത്യാനികളാകുന്നു. ഇപ്പോൾ നാം ആത്മാവിൽ നിറഞ്ഞിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ദർശനം. നിങ്ങൾക്ക് യെശയ്യാവിന്റെ ഒന്നാം അധ്യായം കിട്ടിയോ? നമുക്ക് പതിനാലാം വാക്യം തൊട്ട് തുടങ്ങാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം എന്റെ വിഷയത്തെ കൊണ്ടുവരുന്നതിനായി പതിനെട്ടാം വാക്യത്തിൽ നിന്നും ഒരു പാഠം എടുക്കുന്നതാണ്.
Your new moons and your appointed feasts my soul hateth. They are trouble.
നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു.
And when you spread forth your hands,
നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും.
Yea, when you
നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
Wash you, make you clean, put away evil.
നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളയുവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിക്കാക്കുവീൻ, അനാഥരെ ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്കു വേണ്ടി വ്യവഹരിപ്പീൻ.
And let us reason together, saith the Lord. Though your sins be as scarlet,
Varuvin namukku thammil vaadikkam ennu Yehova arulichinu. Ningalde paapangal kadin chuvappayirunnalum himam pole velukkum, rakthambaram pole chuvappayirunnalum panni pole aayi thirum.
If you be willing and obedient,
ningal manasu vechu ketta anusarikkunnavengil deshathile nanma anubhavikkum.
But if you refuse and rebel, ye shall be devoured with the sword.
മറുത്തോ മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും, യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. ജനങ്ങൾ ഒരുമിച്ചുകൂടി തമ്മിൽ കൂടിയാലോചന നടത്തുന്നതിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് നാം വളരെയധികമായി കേൾക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുതന്നെയാണ് ദൈവവും ഇവിടെ സംസാരിക്കുന്നത്, തന്റെ ജനങ്ങളുമായുള്ള ഒരു കൂടിയാലോചനയാകുന്നു. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം ഇതുതന്നെയായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതത്രയുമായിട്ട് ഈ ദേശവും കൂടാതെ നമ്മുടെ ദേശീയ കാര്യങ്ങളും ഇന്ന് ചർച്ചാ സമ്മേളനങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നടന്ന നാല് വലിയ കൂടിയാലോചനകളെ കുറിച്ച് എനിക്ക് നിഷ്പ്രയാസമില്ലാതെ ഓർക്കാൻ കഴിയും. നിങ്ങളിൽ പലരും അത് ഓർക്കുന്നുണ്ടാകുമല്ലോ.
Four of the great leaders of the world together.
ലോകത്തിലെ നാല് വലിയ സമാധാന പ്രിയരായ നേതാക്കന്മാർ ഒരുമിച്ച് കൂടിയിട്ട് അവർ ഒരു കൂടിയാലോചന നടത്തുകയുണ്ടായി. ഈ കൂടിയാലോചനയിൽ ഏറ്റവും മെച്ചമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അവർ ഒരു തീരുമാനമെടുക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം നമുക്ക് ജനീവയിൽ വെച്ച് ഒരു കൂടിയാലോചന ഈ അടുത്ത സമയത്തുണ്ടായിരുന്നു. അവിടെ വെച്ച് ലോക സമാധാനത്തിനു വേണ്ടി സമാധാന പ്രിയരായ ജനങ്ങൾ അതിനെക്കുറിച്ച് കൂടിയാലോചന നടത്തുന്നതിനായി ഒരുമിച്ച് കൂടിയിരുന്നു. അതിനെ ജനീവയിൽ വെച്ചുള്ള കൂടിയാലോചന എന്ന് വിളിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർക്ക് പാരീസിൽ വെച്ച് ഒരു കൂടിയാലോചന ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി പാരീസിൽ വെച്ച് കണ്ടുമുട്ടുകയും സമാധാനത്തെ കൊണ്ടുവരുന്നതിനായി പല പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയായ ഡ്വൈറ്റ് ഐസൻഹവർ ലോക പര്യടനത്തിലായിരിക്കുന്നു. പത്രങ്ങൾ നിറച്ചും കൂടാതെ റേഡിയോയും ശ്രീമാൻ ഐസൻഹവർ ലോക ജനതയോട് സംസാരിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം നടത്തുന്ന പല കൂടിയാലോചനകളെ കുറിച്ചും ചർച്ചകളെയും കുറിച്ചും നിറയെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വാഗതത്തെക്കുറിച്ചും അവർ എപ്രകാരം അമേരിക്കയുടെ പാട്ടുകൾ പാടിയതിനെക്കുറിച്ചും കൂടാതെ കൊടി ഉയർത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തെക്കുറിച്ചും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു.
And different one gives him gifts and so forth. It's the people that are
വ്യത്യസ്തമായ ധാരാളം സമ്മാനങ്ങളും ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഇത് സമാധാന പ്രിയരായ ആളുകളായിരുന്നു. ശ്രീമാൻ ഐസൻഹവറും മറ്റുള്ളവരും കൂടി ഈ ദേശത്തെ സംരക്ഷിക്കുന്നതിനായി സകലവിധ പ്രയത്നങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനാൽ നമുക്ക് ഇവിടെ ഇതുപോലെ സ്വതന്ത്രമായ യോഗങ്ങൾ നടത്താൻ കഴിയുകയും ചെയ്യുന്നതിനാൽ നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അമേരിക്ക അതിന്റെ സകല പാപങ്ങളിലും സകല പ്രയാസങ്ങളിലും ആണെങ്കിൽ തന്നെയും ഇപ്പോഴും ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലായ്പ്പോഴും ആ രീതിയിലായിരിക്കുന്നതിനു വേണ്ടി ദൈവം അതിനെ സഹായിക്കട്ടെ. കാരണം നമുക്ക് ചില പ്രിയമേറിയ തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങളെ പാലിക്കുന്നതിനു വേണ്ടി ഈ ഭൂമി രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ശ്രീ മനൈസർനവറിനോടുകൂടെ ആയിരിക്കാൻ നാം എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് പ്രായം ചെന്നിട്ട് ആരോഗ്യവും അത്ര നല്ല അവസ്ഥയിലല്ല. അദ്ദേഹം തന്റെ സാമൂഹിക നിലപാടിൽ പ്രസംഗങ്ങൾ നടത്തുകയും ഏറ്റവും നല്ലതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയത്തിൽ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം യോജിക്കുന്നില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ ദേശമാണ് പന്തയത്തിലായിരിക്കുന്നത്. കൂടിയാലോചനകൾ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ഈ കൂടിയാലോചനകളുടെ കാര്യം എന്താണ്? അതിനൊരു പ്രത്യേക കാരണമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഈ കൂടിയാലോചനകൾ നടത്താൻ കഴിയുകയില്ല. അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ ഒരു നിർണയത്തിൽ അവരെത്തിയിരിക്കണം. അതിനുവേണ്ടിയാണ് കൂടിയാലോചന നടത്തുന്നത്. അതൊരു നിർണയം എടുക്കുന്നതിനാകുന്നു. മനുഷ്യർ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളോടുകൂടി ഒരു ചെറിയ കാര്യം ഇവിടെയായും മറ്റൊരു കാര്യം അവിടെയായും ഉയർന്നു വരുമ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് കൂടി ഒരു കൂടിയാലോചന നടത്തിയിട്ട് അതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിന്റെ നിർണയം എടുക്കുന്നു. ആ കാരണത്താലാണ് കൂടിയാലോചനകൾ നടത്തപ്പെടുന്നത്. അങ്ങനെ ഒരു നിർണയത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു കൂടിയാലോചന ഉറപ്പിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ എല്ലായ്പ്പോഴും അതിനുവേണ്ടി ഒരു സുന്ദരമായ സ്ഥലത്തെ കണ്ടുപിടിക്കുന്നു. ഞാൻ ഈ കൂടിയാലോചനകൾ നടന്ന സ്ഥലങ്ങളായ ജനീവയിലും പാരീസിലും അതുപോലെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ കെട്ടിടങ്ങളിൽ പോയിട്ടുണ്ട്. ഓ, അത് മനോഹരമായ സ്ഥലങ്ങളാകുന്നു, വിശേഷിച്ചും ജനീവയാകുന്നു. അവർ ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ അതൊരാകർഷതയുണ്ടാക്കുന്നു. അത് ശാന്തമായതും ആകർഷിതവുമാണെങ്കിൽ അത് മനുഷ്യന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് പോലെ കാണപ്പെടുന്നു. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ഞാനൊരു മലയുടെ മുകളിൽ കയറി സൂര്യാസ്തമയത്തെ വീക്ഷിക്കുമ്പോൾ അതെന്നെ സ്വയം രോമാഞ്ചം കൊള്ളിക്കുകയും എന്റെ സകല ഭിന്നതകളെയും ഉറപ്പിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. ഒരു സ്ഥലത്ത്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് ഈ കൂടിയാലോചന നടന്നിരിക്കണം. അതിനുശേഷം അവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു വിചാരത്തെ കൂടി ഈ കൂടിയാലോചനയിൽ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഒരു നിർണായകമായ ആവശ്യമില്ലാതെ ഒരു കൂടിയാലോചന ഒരിക്കലും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു കൂടിയാലോചന നടത്തുമ്പോൾ അതൊരു കഠിനമായ സമയമായിരിക്കും. നാല് വലിയ നേതാക്കന്മാരുടെ കൂടിക്കാഴ്ച നടന്ന സമയത്ത് അതൊരു കൂടിയാലോചനയായിരുന്നു. കാരണം രണ്ടാമത്തെ ലോകമഹായുദ്ധം മിക്കവാറും അനിയന്ത്രിതമായി കഴിഞ്ഞിരുന്നു. അവർക്ക് തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ സകലവിധമായ യുദ്ധതന്ത്രങ്ങളും അതിലിടേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ശ്രീമാൻ ചർച്ചിലും റൂസ്വെൽറ്റും മറ്റുള്ളവരുമായിരുന്നു. അവരുടെ ബുദ്ധിയെ തമ്മിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഏറ്റവും മെച്ചമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം അതൊരു നിർണായകമായ നിമിഷമായിരുന്നു. അത് സ്വതന്ത്രമായ ലോകരാജ്യം മുഴുവൻ തകർക്കപ്പെടാൻ പോകുന്ന ഒരു സമയമായിരുന്നു. കൂടാതെ ഹിറ്റ്ലർ ലോകത്തിന്റെ സ്വേച്ഛാധികാരിയായി തീർന്നിട്ട് ഇന്ന് നമുക്ക് ഈ യോഗം പോലും ഇവിടെ ഉണ്ടായിരിക്കാൻ കഴിയുമായിരുന്നില്ല. ആ കാരണത്താലാണ് കൂടിയാലോചനകൾ നടന്നിരുന്നത്. ആ കാരണത്താലാണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇത് നടത്തിയിരുന്നത്. കൂടാതെ ഒരു കൂടിയാലോചനയ്ക്കായി നാം നിർബന്ധിക്കപ്പെടുന്നു. ആ രീതിയിലാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇവയെല്ലാം വലിയ മഹത്തായ കൂടിയാലോചനകളായിരുന്നു. ഫറവോന്റെ കാലത്തും കൂടാതെ കാലഘട്ടങ്ങളിലും കൂടെ വലിയ വലിയ കൂടിയാലോചനകൾ നടന്നിട്ടുള്ളതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളെ പറയാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോക സമ്പ്രദായത്തിന്റെ വലിയ കൂടിയാലോചനകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു.
God's held some great conferences.
ദൈവവും ചില വലിയ കൂടിയാലോചനകൾ നടത്തിയിരിക്കുന്നു.
There come a time in God's great economy where
ദൈവത്തിന്റെ വലിയ സമ്പദ് വ്യവസ്ഥയിൽ കൂടിയാലോചനകൾ നടത്തേണ്ടതായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് നടന്നത് എനിക്ക് ഓർക്കാൻ കഴിയുന്നത് ഏദൻ തോട്ടത്തിലായിരുന്നു.
When the angels of God came home weeping, saying, "Your child has fallen."
അത് ദൈവത്തിന്റെ ദൂതന്മാർ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് അവനോട് നിന്റെ മകൻ വീണുപോയി, അവൻ പാപം ചെയ്തു, നിന്റെ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴായിരുന്നു.
Something had to be done. The creature of God had fallen.
എന്തെങ്കിലും അവിടെ ചെയ്തിരിക്കണം. ദൈവത്തിന്റെ സൃഷ്ടി കൃപയിൽ നിന്നും വീഴ്ച പ്രാപിച്ചിട്ട് തന്റെ സൃഷ്ടാവും ദൈവവുമായവന്റെ സന്നിധിയിൽ നിന്നും നിത്യമായ വേർപാടിലേക്ക് പോകാൻ ബാധ്യസ്ഥരായിരുന്നു. അതൊരു നിർണായക നിമിഷമായിരുന്നു. കാരണം സ്വർഗത്തിലെ രാജാവ് നീ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് കൽപ്പിച്ചിരുന്നു. തന്റെ പുത്രനിൽ അവൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവന്റെ പുത്രൻ അവന്റെ കൽപ്പനകളെ ലംഘിച്ചു കളഞ്ഞു. അതിനാൽ എന്തെങ്കിലും അവിടെ
ചെയ്തിരിക്കണം.
ഇതവന്റെ സൃഷ്ടിയായിരുന്നു. ഇതവന്റെ സ്വന്തം കൈകളുടെ പ്രവൃത്തിയായിരുന്നു. ഇതവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന സ്നേഹവും അവന്റെ കൺമണിയുമായിരുന്നു. എന്തെങ്കിലും അവിടെ ചെയ്തിരിക്കണം. അതിനാൽ ഒരു കൂടിയാലോചന വിളിക്കേണ്ടിയിരുന്നു.
God selected a certain tree.
ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു പ്രത്യേക വൃക്ഷത്തെ അതിനായി തെരഞ്ഞെടുത്തു. രക്തപങ്കിലമായ പഴയ ആട്ടിൻതോൽ മുൾപടർപ്പിന് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അവൻ ആദാമിനെയും ഹവ്വായെയും വിളിച്ചിട്ട് അവിടെ ഒരു കൂടിയാലോചന നടത്തി. തന്റെ മക്കൾ ചെയ്ത ഭയങ്കരമായ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതിനൊരു പരിഹാരമുണ്ടാക്കി. ഇത് ദൈവത്തിന്റെ കൂടിയാലോചനയായിരുന്നു. അവിടെ ഒരു തീരുമാനമെടുത്തിരുന്നു. ഒരു കൂടിയാലോചനയിൽ എപ്പോഴും ഒരു തീരുമാനമെടുത്തിരുന്നു. ദൈവം ഒരു തീരുമാനമെടുത്തു. അവൻ ഹവ്വയെ അവളുടെ സാക്ഷ്യത്തിന്റെ നിലപാടിലെടുത്തു. കാരണം അവൾ ജീവനെ ഈ ലോകത്തിൽ നിന്നും എടുത്തു കളഞ്ഞിരുന്നതിനാൽ അവൾക്ക് ജീവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു. അതുപോലെ ആദാമിനോടും അതുപോലെ പാമ്പിനോടും ചെയ്തു. അവൻ സകല വർഗത്തിന്റെയും തലവനായിരിക്കെ സകല വർഗവും ആദാമിനോടൊപ്പം വീഴ്ചയിലായി തീർന്നു. അതിനുശേഷം വേറൊരു കൂടിയാലോചന എന്റെ ഓർമ്മയിൽ വരുന്നത് ഒരു പേടിച്ചോടിയ പ്രവാചകൻ തന്റെ തീരുമാനത്തിൽ തളർന്നുപോയിട്ട് തന്റെ കർത്തവ്യം വളരെ ഭാരമേറിയതാണെന്ന് അവൻ വിചാരിച്ചതാണ്. അവൻ പേടിച്ചോടിപ്പോയിട്ട് വിവാഹം കഴിക്കുകയും തിരികെ മരുഭൂമിയിൽ 40 വർഷത്തോളം ജീവിച്ചുമിരുന്നു. ദൈവത്താൽ അഭിഷിക്തനായ ഈ പ്രവാചകൻ ഒരു വലിയ കർത്തവ്യത്തോടുകൂടി ഈ ലോകത്തിൽ ഒരു പ്രവാചകനായി ജനിച്ചിരുന്നു. എന്നിരിക്കലും താൻ ചെയ്ത തെറ്റിന്റെ ഭയം കാരണം ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുന്നതിന് പകരം അത് തന്റെ സ്വന്തം കരങ്ങളിലെടുത്തിട്ട് അവനൊരു മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഫറവോന്റെ ഭീഷണിയും പേടിയും കാരണം അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയിട്ട് 40 വർഷക്കാലത്തോളം അവിടെയായിരുന്നു. ഇസ്രായേലിലെ അടിമകളായിരുന്ന ഈ ജനങ്ങളുടെ ജോലി ഭാരം അത്രമാത്രം അധികമായിട്ട് അവരുടെ പിൻഭാഗം അത്രമാത്രം പുണ്ണായും അവരുടെ ഹൃദയം അത്രമാത്രം തകരുകയും ചെയ്തിട്ട് അവരുടെ കരച്ചിൽ ദൈവം മുമ്പാകെ എത്തുകയും അത് ദൈവത്തെ ഒരു കൂടിയാലോചനയ്ക്കായി നിർബന്ധിതനാക്കുകയും ചെയ്തു. ഒരു കൂടിയാലോചനയ്ക്കായി നിർബന്ധിക്കപ്പെടുന്ന ഒരു വഴിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകടനമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും.
Burdens of the people and the cries were so great.
ജനങ്ങളുടെ ഭാരവും കരച്ചിലും അത്രമാത്രം അധികമായിട്ട് ഒരു കൂടിയാലോചനയ്ക്കായി ദൈവം നിർബന്ധിക്കപ്പെട്ടു. ദൈവം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം.
So he had already, before the foundation of the world,
അതുകൊണ്ട് അവൻ ലോകസ്ഥാപന മുമ്പേ ഒരു മനുഷ്യന്റെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ മറ്റുള്ളവരിൽ നിന്നും വിടുവിക്കുന്നതിനായുള്ള ഉദ്ദേശത്തോടെ ഇട്ടു. എല്ലാ കാര്യങ്ങളും ദൈവത്താൽ മുൻനിർണയിക്കപ്പെട്ടിരുന്നു. അത് അവന്റെ ദാസനായ ആ മനുഷ്യന്റെ പേര് മോശ എന്നായിരുന്നു. അതിനാൽ ലോകസ്ഥാപനം മുതൽക്കേ മോശ ജനങ്ങളെ വിടുവിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആ മോശ ദൈവത്തെ പരാജയപ്പെടുത്തി കളഞ്ഞു. അത് നമുക്ക് വിശ്വാസവും ധൈര്യവും നൽകിയിരിക്കണം. ദൈവത്തെ പരാജയപ്പെടുത്തുന്നവരായി നമുക്ക് ഇപ്പോഴും ആശയുണ്ട്. ഒരു സഭയായിട്ട് നാം അവനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഒരു ജനമായിട്ട് നാം അവനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നാം ഒരു കൂടിയാലോചനയെ വിളിച്ചു കൂട്ടിയിട്ട് അവനോടത് സംസാരിച്ചിട്ട് അവൻ നമ്മോട് എന്ത് പറയുമെന്നും എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് അനുമാനിച്ചു നോക്കാം. ദൈവത്തിന്റെ മനുഷ്യൻ അവനെ പരാജയപ്പെടുത്തിയതിനാൽ ദൈവത്തിനൊരു കൂടിയാലോചന വിളിച്ചു കൂട്ടേണ്ടതായി വന്നു. അവന് മറ്റാരെയും അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ മോശയെ തെരഞ്ഞെടുത്തിരുന്നു. അതിനാൽ ദൈവം മരുഭൂമിയുടെ പിന്നിലായി എവിടെയോ സീനായ പർവ്വതത്തിനടുത്തായി അവനെ തിരഞ്ഞുകൊണ്ടുപോയി. അവനൊരു പർവ്വതത്തിന് മുകളിൽ ഒരു മുൾപടർപ്പ് ഒരു വിശേഷ സ്ഥലമായി തിരഞ്ഞെടുത്തു. ഞാൻ മോശയെ ഇവിടെ കൊണ്ടുവരും. ഇതൊരു നല്ല സ്ഥലമായിട്ട് അവന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും അവന്റെ ഭാര്യയിൽ നിന്നും അവന്റെ മക്കളിൽ നിന്നും സകല ജനങ്ങളിൽ നിന്നും മാറ്റി ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരുമെന്ന് ദൈവം വിചാരിച്ചു. എന്നിട്ട് ഞാൻ അവനോടുകൂടെ ഒരു കൂടിയാലോചന നടത്തും. അവിടെ വെച്ച് അവർ അവസാനം ആ വിഷയത്തിൽ എത്തിയിട്ട് ദൈവം തന്റെ പ്രവാചകനോട് പറഞ്ഞു, എന്റെ ജനങ്ങളുടെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് മോശെ ഞാൻ നിന്നെ വിളിച്ചത്. എന്റെ ജനങ്ങളുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവരോട് ചെയ്ത എന്റെ വാഗ്ദത്തത എനിക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിന്നെ അവിടേക്ക് അയക്കുന്നു. മോശയ്ക്ക് തന്റെ സ്വന്തമായ കാര്യങ്ങൾ ദൈവത്തോട് മറുപടിയായി പറയാനുണ്ടായിരുന്നു. അവനൊരു മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ ആരാകുന്നു, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഈ കൂടിയാലോചനയിൽ ദൈവം മോശയോട് ചോദിച്ചു, മനുഷ്യന് വായ കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? മോശ അപ്പോഴും പരാതി പറഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. ദൈവം പറഞ്ഞു, മോശെ, ഞാൻ ആരാകുന്നുവെന്ന് നീ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ വടി നിലത്തിടുക. അപ്പോൾ അതൊരു സർപ്പമായി തീർന്നു. അതിനുശേഷം അവൻ കൽപ്പിച്ചു, നിന്റെ കൈ മാറുവിടത്തിലിടുക. അവൻ പുറത്തെടുത്തപ്പോൾ വെളുത്ത് കുഷ്ഠമുള്ളതായി കണ്ടു. അത് വീണ്ടും മാറുവിടത്തിലിട്ടു. പുറത്തെടുത്തപ്പോൾ അത് സുഖപ്പെട്ട് കണ്ടു.
ഞാൻ ആരാകുന്നുവെന്ന് നിനക്കറിയാമോ മോശെ? ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. ഞാൻ രോഗികളെയും പീഡിതരെയും സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. ഞാൻ യഹോവയായ ദൈവമാകുന്നു. മോശ പറഞ്ഞു, ഞാൻ നിന്റെ മഹത്വത്തെ കാണുന്നു. എന്നാൽ ഈ കൂടിയാലോചന തീരുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ആർ നിന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഫറവോനോട് ഞാൻ പറയണം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് പറയുക. ഞാനായിരുന്നുവെന്നോ ഞാനായിരിക്കുമെന്നോ അല്ല, എന്നാൽ എപ്പോഴും സന്നിഹിതനാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനിന്യനാകുന്നു. ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളത് വർത്തമാനകാലമാകുന്നു. ഇത് ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും എടുക്കുന്നു. ഞാനാകുന്നു, ഞാനാകുന്നു നിന്നെ അയച്ചിരിക്കുന്നത്. മോശ തന്റെ കൽപ്പനകളെയും എടുത്തുകൊണ്ട് മിസ്രയീമിലേക്ക് പോയി. ഇസ്രായേൽ മക്കളെയും കൊണ്ട് മോശ പുറത്തു വരികയും അതിനുശേഷം അവർ വീണ്ടും ഒരു ദുർഘടാവസ്ഥയിലെത്തുകയും ചെയ്തു. അവർ ഒരു വിളിക്കപ്പെട്ട ജനവും ബാക്കിയുള്ള ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട ജനവുമായിരുന്നു. മിസ്രയീമിലായിരുന്നിടത്തോളം ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരുന്നു. എന്നാൽ മിസ്രയീമിൽ നിന്ന് ഒരു വട്ടം പുറത്തായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിന്റെ സഭയായി തീർന്നു. സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിളിക്കപ്പെട്ടവരെന്നാകുന്നു. അതിനാൽ അവർ ബാക്കിയുള്ള ലോകരുടെ ഇടയിൽ നിന്നും വിളിക്കപ്പെട്ട് അവർ സഭയായിരുന്നു.
That's what it is this morning.
ഇന്ന് രാവിലത്തെയും കാര്യം അത് തന്നെയാണ്. ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ട ജനങ്ങളുടെ മേൽ വിഭാഗീയ സഭകളുടെ എന്ത് തന്നെ തൊങ്ങൽ തൂങ്ങിക്കിടന്നാലും അതൊരു പ്രശ്നമല്ല. അവർ വിളിക്കപ്പെട്ടവരാണെങ്കിൽ അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനവും അവന്റെ മഹത്തായ സഭയുടെ അംഗങ്ങളുമാകുന്നു. അങ്ങനെ ഈ ജനങ്ങൾ കുഞ്ഞാടിന്റെ രക്തത്താൽ അവരെ തന്നെ അർപ്പിക്കുകയും അവരുടെ വീടിന്റെ കട്ടളമേൽ രക്തം പുരട്ടി വേർപെട്ട ഒരു കൂട്ടം ജനമായിരുന്നു. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് രക്തം പുരട്ടിയിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതത്രമാത്രം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവർ ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കി വാതിൽമേൽ പുരട്ടണമെന്ന് ദൈവം മോശയോട് കൽപ്പിച്ചിരുന്നു. രക്തം വാസ്തവമായും ക്രിസ്തുവിന്റെ രക്തത്തെ പ്രതിനിധീകരിച്ചിരുന്നു. ഈ സോപ്പ് ചെടി എന്നത് വെറുമൊരു പാഴ്ചെടിയാകുന്നു. നിങ്ങൾക്കത് എല്ലായിടത്തും കാണാൻ കഴിയും. അതിന്റെ ഒരു കെട്ടെടുക്കുക എന്ന് കൽപ്പിച്ചിരുന്നു. ഇത് രക്തം അപേക്ഷിക്കുന്നത് ഒരു ലളിതമായ കാര്യമായെന്ന് കാണിക്കുന്നു. ഈ ചെടി വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. അത് ദൈവത്തിൽ വിശ്വസിക്ക മാത്രമാകുന്നു. നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് രക്തം നിങ്ങളുടെ ഹൃദയത്തിൽ അപേക്ഷിക്ക മാത്രം ചെയ്യുക. എന്നിട്ട് പറയുക, ഞാൻ ലോകകാര്യങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു, കാരണം ഞാൻ രക്തത്തെ ഇന്ന് രാവിലെ അപേക്ഷിക്കുന്നു. ഞാൻ സുഖപ്പെട്ടിരിക്കും, കാരണം വിശ്വാസത്താൽ ഞാൻ രക്തത്തെ എന്റെ ഹൃദയത്തിന്റെ വാതിലുകളിൽ അപേക്ഷിക്കുന്നു. സംശയം ഒരിക്കലും എന്റെ മേൽ പതിയുവാൻ ഞാൻ ഇടയാക്കിയില്ല, കാരണം യേശുവിന്റെ രക്തത്തെ അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാതിൽമേൽ ഹീസോപ്പായ വിശ്വാസത്താൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കും. ഒരു ശത്രുവിനും ഉള്ളിൽ കടക്കാൻ കഴിയുകയില്ല. ഞാൻ ഒരിക്കലും ദൈവത്തിന്റെ വചനത്തെ ഇനിയും അവിശ്വസിക്കുകയില്ല. ഇതത്രമാത്രം സാധാരണമാണ്. അവർ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമായിട്ട് അവരുടെ യാത്രയിലായിരുന്നു. അതിനുശേഷം അവർ ചെങ്കടലിലെത്തി. അവിടെ അവർക്ക് യാത്ര നിർത്തേണ്ടതായി വന്നു. അവർക്ക് മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. യോശുവ എന്ന മഹാനായ സേനാപതിക്ക് കാഹളം ഊതിക്കൊണ്ട് നിൽക്കൂ, യാത്ര നിർത്തുക, നമ്മുടെ മുമ്പിൽ ഒരു പ്രതിബന്ധമുണ്ട് എന്ന് പറയേണ്ടതായി വന്നിരുന്നു. നമ്മുടെ ഇരുവശത്തായും മലകളാകുന്നു. നാം ഒരു താഴ്വരയിലായിരിക്കും. നമുക്ക് യാത്ര ഇവിടെ നിർത്തേണ്ടതായിട്ടുമുണ്ട്. സഭ അതിന്റെ യാത്ര നിർത്തുമ്പോഴാണ് സാത്താൻ അത് കയ്യിലാക്കുന്നത്. സഭയ്ക്ക് അതിന്റെ യാത്രയിൽ ഉറപ്പോടും വേഗതയോടും കൂടി സിയോനിലേക്ക് മാർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ ജീവനുള്ള സഭയുടെ യാത്രയെ നിർത്തുന്നതിൽ ഒരിക്കലും കുറ്റക്കാരായിരിക്കരുത്. അങ്ങനെ അവർ നിന്നിട്ട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അവർ യാത്ര നിർത്തി കൂടാരമടിച്ച് സ്വല്പം ഒന്ന് വിശ്രമിക്കുവാൻ ശ്രമിച്ചപ്പോൾ ചക്രങ്ങളുടെ ഇരമ്പൽ കേൾക്കാൻ തുടങ്ങി. അവർക്ക് രക്ഷപ്പെടുവാനുള്ള ഏക വഴി പിന്നോട്ട് പോകുക മാത്രമായിരുന്നു. അവിടെ ഇതാ ഫറവോന്റെ സൈന്യം അവരെ തടയുന്നതിനായി അവരുടെ വഴിക്ക് കുറുക്കായി വന്നു. പട്ടാളക്കാരായ നിങ്ങൾക്ക് അവർ വഴിയടച്ചു കളയുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ യുദ്ധതന്ത്രങ്ങൾ അറിയാമല്ലോ. ചെങ്കടൽ അവർക്ക് മുമ്പായി കടന്നിരുന്നു. ഒരുപക്ഷെ രണ്ടോ മൂന്നോ മൈൽ അപ്പുറമായിരിക്കാം. ഇവിടെ ഇതാ ഉയർന്ന പർവ്വതങ്ങൾ കിടക്കുന്നു. അവർക്കത് മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ ചിതറിപ്പോയ ആടുകളെ പോലെയായിട്ട് ബില്ലുകുലയ്ക്കുന്ന മനുഷ്യർക്ക് ലക്ഷ്യമാകുമായിരുന്നു. അവരുടെ യാത്ര നിന്നിരുന്നതിനാൽ അവർക്ക് പിന്നിലായി ശത്രു അടുത്ത് വന്നുകൊണ്ടിരുന്നു. സ്നേഹിതരെ, വാഗ്ദത്ത ദേശത്തേക്കുള്ള ഇന്നത്തെ നമ്മുടെ യാത്രയിലും ശത്രു വരും ഒന്നോ രണ്ടോ ചാട്ടം മാത്രം പിന്നിലായിരിക്കുന്നു എന്നുള്ളതിനെ ഇത് കാണിക്കുന്നു. ഈ ഉണർവിൽ നമുക്ക് യാത്ര നിർത്താൻ കഴിയില്ല. ഇത് നിർത്തലിന് വേണ്ടിയുള്ള ഒരു യാത്രയായിരിക്കാൻ കഴിയില്ല. മുമ്പോട്ട് നീങ്ങിക്കൊള്ളുക, യാത്ര തുടരുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കഴിഞ്ഞ രാത്രിയിലും അതിനു മുമ്പിലത്തെ രാത്രിയിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ തുടർച്ചയായി അതിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക. യാത്ര നിർത്തരുത്, കാരണം ശത്രു പിന്നിലായി അടുത്തുകൊണ്ടിരിക്കുന്നു. യാത്ര നിർത്തുന്നതിനായുള്ള വിളി കൊടുത്ത ഉടനെ തന്നെ ഫറവോന്റെ സേനയുടെ ഒച്ചയും രഥങ്ങളുടെ ചക്രത്തിന്റെ ഇരമ്പലും പൊടി പറക്കുന്നതും ദൂരത്തായി കാണാൻ കഴിഞ്ഞിരുന്നു. എന്തൊരു സമയമാകുന്നു! ഇത് ജനങ്ങളെ മിക്കവാറും പരിഭ്രാന്തരാക്കി കഴിഞ്ഞിരുന്നു.
എന്നാൽ വിഷമിക്കുന്നതിന്റെ യാതൊരു ആവശ്യവുമില്ലെന്ന് അറിയാമായിരുന്ന ഒരു വ്യക്തി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവൻ ഇതിനു മുമ്പും ഒരു കൂടിയാലോചന ഉണ്ടായിരിക്കുകയും ദൈവവുമായിട്ട് അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് അറിഞ്ഞുവരുന്നു. അങ്ങനെ മുകളിലേക്ക്, ഒരു മലയുടെ മുകളിലേക്ക് എന്ന് നമുക്ക് പറയാം. അവിടെയുള്ള ഒരു പാറമേൽ മോശ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് മറിഞ്ഞ് ദൈവവുമായിട്ട് അവിടെ ഒരു കൂടിയാലോചന നടത്തി. കർത്താവെ, ഞാൻ ഈ സ്ഥലം വരെ മാർച്ച് ചെയ്തു വന്നിരിക്കുന്നു, എന്നാൽ ഒരു പ്രതിബന്ധം ഞങ്ങളെ തടഞ്ഞിരിക്കുകയും ഞങ്ങളുടെ യാത്ര നിർത്തുന്നതിനെ ആജ്ഞാപിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അതിവിടെ വീൽക്കസേരയിൽ ഇരിക്കുന്ന നമ്മുടെ സഹോദരനെ പോലെയാണ്. ഒരുപക്ഷെ അതൊരു ക്യാൻസർ രോഗമോ ഹൃദയ രോഗമോ അങ്ങനെ മറ്റെന്തെങ്കിലുമായിട്ട് ഉടനെ തന്നെ മരിച്ചു പോകാനിടയുണ്ട്. ശത്രു നിങ്ങളെ തടഞ്ഞിരിക്കുന്നു, അവൻ നിങ്ങളുടെ യാത്ര മുടക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ശത്രു നിങ്ങളെ കീഴടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിന്നിരിക്കാനിടയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെ നിർത്തലാക്കാൻ കാരണമായിട്ടുണ്ട്. അതെന്തു തന്നെയായാലും നിങ്ങൾക്കിപ്പോഴും ഒരു കൂടിയാലോചനയ്ക്കായുള്ള അവസരമുണ്ട്. നമുക്ക് അവനോട് അത് സംസാരിച്ചു തീർക്കാം. അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശത്രു എന്തായിരുന്നാലും അതൊരു കാര്യമല്ല. നമ്മുടെ ദൈവത്തിന് മുമ്പിൽ അതൊരിക്കലും ഒരു വലിയ കാര്യമല്ല. നമുക്കൊരു കൂടിയാലോചന ആവശ്യമായിരിക്കുന്നു. അങ്ങനെ മോശ പിന്നിലായി ഒരു പ്രത്യേക സ്ഥാനത്തെത്തിയെന്ന് നമുക്ക് പറയാം. അവിടെ വെച്ച് അവൻ ദൈവവുമായി ഒരു കൂടിയാലോചന നടത്തി. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരുപക്ഷെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം. നിങ്ങളൊരു പാപിയായിരിക്കാം, വളരെയധികം പാപം ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ പുക വലിച്ചിട്ട് ഇനിയും വലിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തുകയും അത് ഉപേക്ഷിക്കാൻ കഴിയാതെയുമാകാം. ഒരുപക്ഷെ നിങ്ങൾ മദ്യപിച്ചിട്ട് ഇനിയും മദ്യപിക്കാൻ കഴിയാതെയായിട്ട് അത് ഉപേക്ഷിച്ച് കളയാൻ വയ്യാതെ വന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അത്രമാത്രം പാപത്താലും കാമവികാരത്താലും നിറഞ്ഞ് തെറ്റായി നടക്കുന്ന സകല സ്ത്രീകളെ നിങ്ങൾ മോഹിച്ചെന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ സ്വാഭാവികമായ സകല ഉപജീവന മാർഗത്തെയും വൈകൃതമാക്കിയെന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ തടസ്സപ്പെട്ടെന്നിരിക്കാം. നിങ്ങൾ എവിടെയാണെന്നുള്ള കാര്യം ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവം ഇപ്പോഴും നിങ്ങളുടെ അടുക്കൽ വന്ന് ഒരു കൂടിയാലോചനയിൽ കൂടെ അത് നിങ്ങളോട് സംസാരിച്ചു തീർക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം നിങ്ങൾ തകർത്തെന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഉപേക്ഷിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിച്ചെന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മക്കളെ വിട്ട് ഓടിപ്പോയെന്നിരിക്കാം. ഈ ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളിലും സാത്താൻ നിങ്ങളെ കൊടുക്കുവാനിടയുണ്ട്. എന്നാൽ എന്റെ സഹോദര സഹോദരി, നിങ്ങൾക്കിപ്പോഴും ദൈവവുമായി കൂടിയാലോചനയ്ക്കായുള്ള അധികാരമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിരിക്കുക. അതേ ശ്രീമാൻ അവനോട് സംസാരിച്ചു തീർക്കുക. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതിനുശേഷം മോശ ഒരു കൂടിയാലോചനയിലായിരിക്കുന്നത് നാം കാണുന്നു. ഒരുപക്ഷെ കൂടിയാലോചനയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കാം: ഓ മഹാനായ ഇസ്രായേലിന്റെ അധിപതിയെ, നിന്റെ കൽപ്പന പ്രകാരം ഞാനിത് ചെയ്തിരിക്കുന്നു. നീ അരുളിച്ചെയ്ത പ്രകാരം തന്നെ ഞാൻ അവരെ നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ രക്തത്താൽ അവരെ മൂടിയിരിക്കുന്നു. ഞാൻ ആകാശത്തു നിന്ന് വ്യാധികളെ കൊണ്ടുവന്നിരിക്കുന്നു. നീ കൽപ്പിച്ചു പറഞ്ഞ സകല കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതാ ഞങ്ങൾ കുടുക്കലായിരിക്കുന്നു. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നിന്നോടൊപ്പം ഈ കൂടിയാലോചന നടത്തിയിരിക്കണം. ഒരുപക്ഷെ ആ പാറയുടെ മേൽ അവനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പാറയുടെ വിടവിൽ നിന്നുകൊണ്ട് മോശ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് ഈ നിർണായകമായ നാഴികയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. എന്തെങ്കിലും അവിടെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവർ രഥങ്ങളുടെ ചക്രത്തിനടിയിൽ ഞെരിഞ്ഞു പോകും. അവർ എബ്രായ മക്കളുടെ ഇടയിൽ കൂടി കടന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങളെടുത്ത് പാറയിലടിച്ച് തകർത്തു കളയും. അവരുടെ മാതാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും അവരുടെ പിതാക്കന്മാരെ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ചെയ്യും. അതൊരു നിർണായക നിമിഷമായിരുന്നു. അതുപോലെയുള്ള നിർണായക നിമിഷങ്ങൾ ചിലപ്പോൾ ആ രീതിയിലല്ലാതെ ഒരു ക്യാൻസർ രോഗമോ മറ്റെന്തെങ്കിലും രോഗമോ നിങ്ങളെ പിടികൂടാനിടയുണ്ട്. ഒരുപക്ഷെ പാപം നിങ്ങളെ പിടികൂടിയെന്നിരിക്കാം. അത് നിങ്ങളെ ദൈവത്തിൽ നിന്നും വേർപെടുത്തി പിശാചിന്റെ നരകത്തിൽ കൊണ്ടുപോയി ചതച്ചു കളയുവാൻ പോകുകയാണ്. പെട്ടെന്ന് തന്നെ ദൈവവുമായി ഒരു കൂടിയാലോചന നടത്തുക. ഈ കൂടിയാലോചന നടക്കുമ്പോൾ ദൈവം മോശയുടെ അരികിൽ ആ പാറമേൽ നിന്നിരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, തിരികെ താവളത്തിലേക്ക് പോയിക്കൊള്ളുക, നിന്റെ ആരംഭസ്ഥാനത്തേക്ക് തിരികെ പോകുക. ഞാൻ ദൈവമാകുന്നു.
Go down there and speak to the people to go forward.
നീ അവരുടെ അടുക്കൽ ചെന്ന് ജനങ്ങളോട് മുമ്പോട്ട് യാത്ര തുടരുവാൻ കൽപ്പിക്കുക. ഒരു വഴിയൊരുക്കേണ്ടിയ സമയം വരുമ്പോൾ ഞാൻ ഒരു വഴിയൊരുക്കുന്നതാണ്. ഞാൻ വഴിയൊരുക്കുന്ന ദൈവമാകുന്നു. അങ്ങനെ മോശ കൂടിയാലോചനയ്ക്ക് ശേഷം മുമ്പോട്ടുള്ള യാത്രയുടെ ഒരു കൽപ്പനയുമായി ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇസ്രായേലേ ഭയപ്പെടേണ്ട, ഈ ദിവസം നിശബ്ദമായി നിന്നുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ കണ്ടുകൊള്ളുക. സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യുക, അവന്റെ കൽപ്പനയിൽ നിന്നും മാറരുത്. അവന്റെ കൽപ്പന എന്താകുന്നുവെന്നാൽ മുമ്പോട്ട് പോവുക എന്നതാണ്. വാഗ്ദത്ത ദേശം നമുക്ക് അവകാശമായിരിക്കുന്നു. ഈ ശത്രു നമ്മുടെ വഴിയിൽ അതിനായി നമ്മെ തടഞ്ഞിരിക്കുന്നു. എന്നാൽ മുമ്പോട്ട് പോവുക, യാത്ര തുടരുക എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇന്ന് സഭയുടെയും കാര്യം. ദൈവം നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൃപാവരങ്ങൾക്ക് മേൽ കൃപാവരങ്ങളും ശക്തിക്ക് മേൽ ശക്തിയും അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം നൽകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ സ്വയം സംഘടനയായി രൂപീകരിച്ചിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, കാരണം സഭ എന്നെ അതിനനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. മനസ്സിലായോ? ദൈവത്തിൽ യാതൊരു വിരാമ സ്ഥാനവുമില്ല. വിഭാഗീയ സഭകൾക്ക് യാതൊരിടവുമില്ല. എന്തെങ്കിലും വിശേഷ തരത്തിലുള്ള വകുപ്പിന് യാതൊരിടവും ദൈവത്തിലില്ല. എന്താണ് സംഗതി എന്ന് വെച്ചാൽ മുമ്പോട്ട് പോവുക എന്നതാണ്. ദൈവത്തിന്റെ വചനത്തെ സംസാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നതാണ്. മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക, മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക. ഇത് ശരിയാണ് എന്ന് ദൈവം കൽപ്പിക്കുന്നു എങ്കിൽ അത് ശരിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ അതിന്റെ ഉത്തരവുണ്ടായിരിക്കുന്നു. കൊള്ളാം, ഞാൻ എന്റെ സഭയിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ കൂടാരത്തിലേക്ക് പോയിക്കൂടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആകപ്പാടെ കുഴപ്പത്തിലായിരിക്കുന്നു. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാകുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. എന്ത്? ദൈവത്തിന്റെ വചനം അരളി ചെയ്യാനാണോ പറയുന്നത്? ദൈവം അപ്രകാരം പറയുന്നു, മുമ്പോട്ട് പോയിക്കൊള്ളുക. ശത്രു ചിതറിപ്പോകുന്നത് ശ്രദ്ധിക്കുക, ചെങ്കടൽ പിളരുന്നത് കാണുക. ഒരു കൂടിയാലോചന നടത്തുക, മുമ്പോട്ട് പോകുക, തീർച്ചയായും അത് തുറക്കപ്പെടും. രക്ഷയുടെ വഴി ദൈവമാകുന്നു. അവൻ വാഗ്ദത്ത ദേശത്തേക്ക് ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നു. ആ വഴിയിൽ തടസ്സമായിട്ട് എന്തെങ്കിലും വന്നാൽ അവൻ അത് വഴിയിൽ നിന്ന് നീക്കിക്കളയും. എന്തെങ്കിലും നിങ്ങളുടെ വഴിയിലെത്തിയാൽ പിന്നെ ദൈവവുമായി ഒരു കൂടിയാലോചന നടത്തുക, അവനോടത് സംസാരിച്ച് തീർത്തിട്ട് മുമ്പോട്ട് പോകുക. അതാണ് ദൈവം ഇവിടെ യെശയ്യാവിനോട് പറയുന്നത്. ഓ, നിങ്ങൾ പാപത്താൽ നിറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുവപ്പായിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ അടുക്കൽ വന്നിട്ട് അത് വാദിച്ചു തീർക്കുന്നില്ല? എന്തുകൊണ്ട് വന്ന് എന്നോടത് സംസാരിച്ചു തീർക്കുന്നില്ല? എന്റെ കൃപ നിനക്ക് മതിയായിരിക്കുന്നു. ഇത് ചെങ്കടൽ കൂടിയാലോചനയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു കൂടിയാലോചന കൂടി നടന്നിരുന്നു. ഒരു നിമിഷം ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അത് നാം ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്ന ക്രിസ്മസ് കാലമാകുന്നു. ഒരു ക്രിസ്മസ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ഈ വീണ്ടെടുപ്പിന്റെ പദ്ധതി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് സ്വർഗത്തിൽ ഒരു കൂടിയാലോചന നടന്നു. അവിടെ വെച്ച് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് തന്റെ സ്വന്തം ശാപത്തെ സ്വയം തന്റെ മേലെടുക്കുമെന്ന് ദൈവം തന്നെ തീരുമാനിച്ചു. ഒരു ദൂതനെ അതിനുവേണ്ടി അയക്കുന്നത് ന്യായപരമായ കാര്യമായിരിക്കില്ല. മറ്റാരെങ്കിലും വ്യക്തി അയക്കുന്നതും ന്യായപരമായിരിക്കില്ല. തനിക്കൊരു മകനുണ്ടായിരുന്നാൽ തന്റെ മകനെ തന്നെ അയക്കുന്നതും ന്യായപരമായിരിക്കില്ല. എന്റെ ന്യായവിധിക്ക് വേണ്ടി യോസഫിനെ കഷ്ടമനുഭവിപ്പിക്കുന്നത് ഒരു നീതിപരമായ കാര്യമായിരിക്കില്ല. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി ഞാൻ നീതിമാനായിരിക്കില്ല. ഞാൻ എന്റെ ന്യായവിധിയെ കൽപ്പിച്ചിരിക്കുകയും ഇത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി എനിക്ക് ചെയ്യാവുന്ന ഒരേ കാര്യമെന്നത് സ്വയം അതിന്റെ കഷ്ടം സഹിക്കുകയാണ്. അതാണ് അടയാളം. അത് സാത്താനോടുള്ള മരണപ്രഹരമാകുന്നു. ഇപ്പോൾ കത്തോലിക്കരായ എന്റെ സഹോദരന്മാരെയും അതുപോലെ പ്രൊട്ടസ്റ്റന്റുകാരായ വളരെയധികം പേരെയും ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിനായി പറയുകയല്ല. എന്നാൽ നിങ്ങൾ യേശുവിനെ ദൈവത്തിൽ നിന്നും സ്വല്പം താഴ്ത്തി അവനെ ഒരു കുറഞ്ഞ ദൈവമാക്കുന്നു. നിങ്ങൾ അവന്റെ കാലുകളെ മുറിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ ഉയരത്തിൽ നിന്നും സ്വല്പം താഴ്ത്തുകയും അവനെ ഒരു കുറഞ്ഞ ദൈവമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. യേശു മനുഷ്യനായിരുന്നു. അവൻ സ്വയം മനുഷ്യപുത്രനെന്ന് അവനെ വിളിച്ചു. അത് സാത്താൻ ഒരു മരണപ്രഹരമായിരുന്നു. സാത്താൻ ഉയരത്തിലിരുന്നുകൊണ്ട് തനിക്ക് വേണ്ടി സ്വയം ഒരു രാജ്യം മീഖായലിന്റേതിലും കൂടുതൽ മനോഹരമായ ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അവന്റെ പുത്രനായ കായിൻ ഫലങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു മനോഹരമായ വേദി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഈ രീതിയിലുള്ള മനോഹരതയിൽ ദൈവം വസിക്കുന്നില്ല. എന്നാൽ ദൈവം പാപത്തെ മരണത്തെ കൊണ്ട് പ്രഹരിച്ചു. അവൻ എങ്ങനെയാണ് അത് വന്നത് നോക്കുക. അവൻ എങ്ങനെയാണ് തന്റെ വരവിനെ തെരഞ്ഞെടുത്തത്. അതിനായി സ്വർഗത്തിൽ ഒരു കൂടിയാലോചന നടത്തപ്പെട്ടു. നീ എങ്ങനെയാണ് പോകുന്നത്, പിതാവേ നീ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൂതന്മാർ അവനോട് ചോദിച്ചു. ഞാൻ അവരിൽ ഒരുവനെ പോലെ ആയിത്തീരാൻ പോകുകയാണ്. എന്റെ വീണ്ടെടുപ്പിന്റെ നിയമപ്രകാരം ഒരടുത്ത ബന്ധുക്കാരനാകാൻ പോവുകയാണ്. അതിനുവേണ്ടി എനിക്ക് സ്വയം മനുഷ്യനാകേണ്ടിയിരിക്കുന്നു. സാത്താനെ ഇടിച്ചു വീഴ്ത്തിയ ദൈവത്തിന്റെ പ്രഹരം അതായിരുന്നു. അവൻ മനുഷ്യനായി ജനിക്കുകയായിരുന്നു. അവൻ കെരുവുകളോടൊപ്പം വരാൻ കഴിയുമായിരുന്നു. സ്വർണ ചവിട്ടുപടിയിൽ കൂടി അവൻ ഇറങ്ങി വരാമായിരുന്നു. സ്വർഗത്തിൽ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് അവൻ ഈ ഭൂമിയിൽ കൂടി നടന്ന് അവന് സകലത മടിച്ച് പുറത്താക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ കൂടിയാലോചന നടത്തിയപ്പോൾ അവനൊരു ശിശുവായി വരുന്നതിന് തീരുമാനിച്ചു. യെശയ്യാവ് 9:6 നാം അത് കാണുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന് അവസാനമുണ്ടായിരിക്കില്ല. ഒരു ശിശു നിങ്ങൾ കടയാളമായിരിക്കും. ഒരു ദൈവമല്ല, ഒരു ശിശുവാകുന്നു. അവൻ എവിടെയാണ് ജനിച്ചതെന്ന് നോക്കുക. അവനൊരു മനുഷ്യനായി ജനിക്കേണ്ടതിന് അവൻ എവിടെ ജനിച്ചിരിക്കണമെന്ന് ഈ കൂടിയാലോചനയിൽ തീരുമാനിക്കേണ്ടിയിരുന്നു. അവനൊരു പുൽത്തൊഴുത്തിലാണ് ജനിച്ചത്. ഒരു ദന്ത നിർമ്മിതമായ കൊട്ടാരത്തിൽ കൂടി സുരക്ഷിതമായി വരുന്നതിന് പകരം, അല്ലെങ്കിൽ ദൂതന്മാർ അകമ്പടിച്ച് ഇത് വരുന്നതിന് പകരം, കെരുവുകൾ ചുറ്റുമായി വരുന്നതിന് പകരം, സ്വർഗത്തിലെ ആഡംബരങ്ങളുമായി വരുന്നതിന് പകരം, അവൻ സ്വയം അവനെ തന്നെ ഒരു പുൽത്തൊഴുത്തിൽ പശുക്കളുടെ വളത്തിന്മേൽ ലോകത്തിന്റെ അഴുക്കിലും വൃത്തികേടിലും കൂടി അവൻ കടന്നു വന്നു. അവൻ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിലും കുറഞ്ഞവനായിരുന്നില്ല. അവനൊരു മനുഷ്യനായിരുന്നു. നമ്മെ പോലെ ജന്മത്തിന്റെ വൃത്തികേടിൽ കൂടെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നും അവൻ വന്നു. ഒരു ദൈവമായിട്ടല്ല, ഒരു മനുഷ്യനായി വന്നു. അവൻ യാതൊന്നുമല്ലായിരുന്നു. എന്നാൽ ഏറ്റവും മഹാനായ പുത്രനാണെന്നുള്ളതിൽ യാതൊരു അത്ഭുതവുമില്ല. നിങ്ങൾ യോഗങ്ങളിൽ വെച്ച് വിവേചനത്തിന്റെ അടയാളങ്ങളും ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെയും കണ്ടിട്ടുണ്ടല്ലോ. അവന്റെ അടയാളങ്ങളെ നിങ്ങൾ എല്ലായിടത്തും കാണുന്നു. എന്റെ സഹോദര സഹോദരി, ഞാൻ ഈ കാര്യത്തെ നിങ്ങളോട് പറയട്ടെ. ദൂതന്മാർ ഇടയന്മാരോട് പറഞ്ഞ സന്ദേശമായ ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്ന അടയാളത്തിലും ശ്രദ്ധേയമായ മറ്റൊരടയാളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവം എന്താണെന്ന് നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അതാണ് എന്നെ ഇന്ന് ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തുന്നത്. ഏതെങ്കിലും ചില പ്രസിദ്ധിയാർജിച്ച സുവിശേഷകൻ ഈ നഗരത്തിലേക്ക് വന്നിട്ട് ഒരു ഉണർവിയോഗം തുടങ്ങിയും വലിയ വലിയ ആളുകളും നഗരസഭാധ്യക്ഷനും അല്ലെങ്കിൽ നല്ല വസ്ത്രധാരികളായവരും അവിടേക്ക് പോകുന്നു, അവിടെ പാവപ്പെട്ടവർ ഒരുവിധം തുച്ഛമായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾ നല്ല വിദ്യാഭ്യാസത്തോടുകൂടിയും വാക്വൈഭവത്തോടുകൂടി തന്റെ വാക്കുകളെ പറയാൻ കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ അറിവിനെ രസിപ്പിക്കുകയും അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാസംഗികനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും വലിയ മഹത്തായ കാര്യമെന്ന് സംസാരിക്കുമ്പോൾ അവന്റെ വലിയ വാക്കുകളെ ഈ പാവം പിടിച്ച മനുഷ്യനെ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ദൈവം എളിമയിലായിരിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? ഇതൊരടയാളമായിരിക്കും. ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ ആടുകളുടെയും കന്നുകാലികളുടെയും വളത്തിന്മേൽ നിങ്ങളൊരു ശിശുവിനെ കാണും. ഹോ ദൈവമേ, അതൊരടയാളമാകുന്നു. ഇത് നിങ്ങൾക്കൊരടയാളമായിട്ട് നിങ്ങൾ ശിശുവിനെ അവിടെ കണ്ടെത്തും. പലപ്പോഴും ജനങ്ങൾ വിചാരിക്കും ഒരു പൊളിഞ്ഞ കൂടാരത്തിൽ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ചില പ്രാസംഗികർ നിൽക്കുമ്പോൾ അവിടെ കൊള്ളക്കാരും വാട്ടുകാരും അതുപോലെ വിദ്യാഭ്യാസമില്ലാത്തവരായ ജനങ്ങൾ അവരുടെ വ്യാകരണമില്ലാത്ത ഭാഷയുമായിട്ട് വന്ന് അവരുടെ ജീവൻ പരിവർത്തനം ചെയ്യപ്പെടുന്നിടത്ത് നിങ്ങൾ ഒരിക്കലും ദൈവത്തെ കണ്ടുകിട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ അവിടെയാണ് നിങ്ങൾ എളിമയുടെ ശീലകളിൽ പൊതിഞ്ഞ് അവനെ കാണുന്നത്. അതൊരു വലിയ മഹത്തായ രീതിയിൽ വരുമെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ ദൈവവുമായി വാസ്തവമായ ഒരു കൂടിയാലോചന ആഗ്രഹിക്കുന്നെങ്കിൽ അതുപോലെയുള്ള ചില ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരോട് പറഞ്ഞു തീർക്കുക. നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണാൻ കഴിയും. അവനൊരു ശില്പിയെയോ ഒരു കലാകാരനെയോ എടുത്തിട്ട് ഒരു ബുദ്ധിപരമായ ഭാഷണത്തെ തരുന്നില്ല. എന്നാൽ അവൻ ഒന്നുമില്ലാതിരിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും എടുത്ത് ആദ്യത്തെ സ്ഥാനത്തെ പോലെ തന്നെ അവൻ ചെയ്യും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരോ പറഞ്ഞു, ഈ ഹൃദയ വിവേചനവും രോഗശാന്തിയും അതുപോലെയുള്ള കാര്യങ്ങളും ദൈവത്തിൽ നിന്നുമാണെങ്കിൽ അത് കത്തോലിക്ക സഭയുടെ മേലധികാരിയുടെ പക്കൽ ഉണ്ടാകുമായിരുന്നു. യഹൂദന്മാരുടെ മേലധികാരിയുടെ പക്കൽ എന്തുകൊണ്ടാണ് ഇല്ലാതിരുന്നത്? ഇത് കൊട്ടാരത്തിലല്ല ജനിച്ചത്, ഇതൊരു പുൽത്തൊഴുത്തിലാണ് ജനിച്ചത്. അവന് ധരിക്കുന്നതിനായി തുന്നിയ വസ്ത്രങ്ങളില്ലായിരുന്നു, എന്നാൽ കാളയുടെ നുഖത്തിന്മേൽ കെട്ടുന്ന ശീല തുണികളായിരുന്നു. ദൈവം വസിച്ചിരുന്ന കൂടാരമായ ദൈവപുത്രൻ ഒരു കന്നുകാലി വളത്തിന്റെ കുനയുടെ മേൽ കിടന്നിരുന്നു. അപ്രകാരമാണ് അവൻ തന്റെ വരവിനെ തിരഞ്ഞെടുത്തത്. എന്നാൽ നമുക്കോ ഇന്ന് തിരിച്ചുവച്ച കോളറുകളും അലങ്കാരത്തോടുകൂടി തയ്പ്പിച്ച മേൽക്കുപ്പായങ്ങളും നല്ല വലിയ പള്ളികളും സുവർണ പള്ളിമേടകളും ഉണ്ടായിരിക്കുന്നു. ഇതൊരടയാളമായിരിക്കും, നിങ്ങൾ അവനെ ശീലകളിൽ പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കാണും. അത് നിങ്ങൾക്കൊരടയാളമായിരിക്കും. ദൈവം എളിമയിൽ വസിക്കുന്നു, ആഡംബരത്തിലല്ല. അതല്ല ഇപ്പോഴും സാത്താന്റെ ആശയമായിരിക്കുന്നു. ദൈവം എളിമയിൽ വരുന്നു, അതൊരടയാളമായിരിക്കും. ഒരു കുറഞ്ഞ ദൈവമായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാകുന്നു, ഒരു മനുഷ്യനായിട്ടാകുന്നു. അവൻ ശിശുവായിരുന്നപ്പോൾ ഒരു ശിശുവിനെ പോലെ കരഞ്ഞു, അവൻ ബാലനായിരുന്നപ്പോൾ ഒരു ബാലനെ പോലെ തെരുവിൽ കളിച്ചു നടന്നു. ഒരു മനുഷ്യൻ ജോലിയിലായിരിക്കുന്നത് പോലെ അവൻ യോസഫിന്റെ കൂടെ ആശാരിക്കടയിൽ പണി ചെയ്തു. അവന് വിശന്നപ്പോൾ അവൻ ഭക്ഷിച്ചു, അവന് ചൂടെടുത്തപ്പോൾ അവൻ വിയർത്തു, അവൻ ദുഃഖിതനായപ്പോൾ അവൻ കരഞ്ഞു. അവനൊരു മനുഷ്യനായിരുന്നു. ഇത് നിങ്ങൾക്കൊരടയാളമായിരിക്കും. ദൈവം എളിമയിൽ നിങ്ങളോടൊപ്പം വസിക്കും. വലിയ അഹംഭാവമുള്ള മനുഷ്യനായിട്ടല്ലായിരുന്നു, എന്നാൽ യാതൊരു കുടുംബ പാരമ്പര്യവുമില്ലാതെ താണ മനുഷ്യനായിരുന്നു. അതൊരടയാളമായിരുന്നു. അത് പിശാചിന് ഒരു മരണപ്രഹരമായിരുന്നു. അതെല്ലാ വിഭാഗീയ സഭകൾക്കും അതിന്റെ പ്രതാപത്തിനും എല്ലാവിധ ആഡംബരത്തിനും ഈ ലോകത്തിന്റെ വലിയ പ്രശസ്തികൾക്കും ഒരു മരണപ്രഹരമാകുന്നു. സ്വർഗത്തിലെ ദൈവം തന്റെ വരവിനു വേണ്ടി തെരഞ്ഞെടുത്ത ഈ വഴി സാത്താൻ ഒരു മരണപ്രഹരമാകുന്നു. ഇതാണ് കൂടിയാലോചനയിൽ സംഭവിച്ചത്. ഇതിനൊരു തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ വരുന്നതിനായി അവൻ തെരഞ്ഞെടുത്തു. അവൻ ഇപ്രകാരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവൻ സ്വർഗത്തിലെ ദൈവമായിരുന്നു, എന്നാൽ ഒരു ശിശുവായി വരുന്നതിന് അവൻ തെരഞ്ഞെടുത്തു. അവൻ ഈ രീതിയിൽ വരുന്നതിന് തീരുമാനിച്ചു. അതാണ് സ്വർഗത്തിൽ വെച്ച് നടന്ന കൂടിയാലോചനയിൽ സംഭവിച്ചത്. വേറെയും ഒന്ന് രണ്ട് കൂടിയാലോചനകളെ കൂടി ഞാൻ കൊണ്ടുവരട്ടെ. അതിലൊന്ന് നമുക്കെടുക്കാം. ഒരു വട്ടം ഒരു സമ്പൂർണമായ 33.5 വർഷത്തെ ജീവിതത്തിന് ശേഷം ഞാനും നിങ്ങളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ മനുഷ്യനും ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. താൻ സ്നേഹിക്കുന്ന തന്റെ സഹോദരന്മാർക്കും താൻ സ്നേഹിക്കുന്ന തന്റെ ജനങ്ങൾക്കും വേണ്ടി ജീവിക്കുവാൻ അവന്റെ പക്കൽ എന്തോ ഒരു കാര്യമുണ്ടായിരിക്കും. സൂര്യാസ്തമയം കാണുവാൻ നമ്മെ പോലെ അവൻ ആഗ്രഹിച്ചു വരുന്നു. ഓർക്കുക, അത് യേശു എന്ന മനുഷ്യനായിരുന്നു. ദൈവം അവനിൽ വസിച്ചിരുന്നു. അങ്ങനെ ഒരു സമയം വന്നപ്പോൾ കുറുപ്രാവായ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞാടിനെ നയിക്കുകയായിരുന്നു. അവിടെ കുഞ്ഞാടിനും കുറുപ്രാവിനും കൂടി ഒരു കൂടിയാലോചന നടത്തേണ്ടതായി വന്നു. അതിനുവേണ്ടി അവർ ഒരു സ്ഥലത്തെ ഒരുക്കി. അന്ന് വൈകിട്ടത്തെ ആഹാരത്തിന് ശേഷം രാത്രിയിൽ കെരുത്തുതോട് മറികടന്ന് ഗെത്സെമന എന്ന് വിളിക്കപ്പെടുന്ന തോട്ടത്തിലേക്ക് അവർ പോയി. അവിടെ അവർക്കൊരു കൂടിയാലോചന ഉണ്ടായിരുന്നു. ദൈവത്തിനും ക്രിസ്തുവിനും തമ്മിൽ അത് ചർച്ച ചെയ്ത് തീർക്കേണ്ടിയിരുന്നു. കുറുപ്രാവിനും കുഞ്ഞാടിനും തമ്മിൽ ഒരുമിച്ച് കൂടേണ്ടിയിരുന്നു. കുറുപ്രാവിന് കുഞ്ഞാടിനോടത് ചർച്ച ചെയ്യേണ്ടിയിരുന്നു. കൂടാതെ അത് കുഞ്ഞാടിന്റെ മരണത്തെ കുറിച്ചായിരുന്നു. അവർ ആ പാറയുടെ അരികിൽ സംസാരിക്കാനായി ഇരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെല്ലാം കൂടി ഈ കൂടിയാലോചന കേൾക്കുന്നതിനായി ഇറങ്ങി വന്നു. ഹോ, അവിടെ ഗബ്രിയേലും മീഖായേലും വടുവോമും അങ്ങനെ 1000-ഓളം ദൂതന്മാർ ആ പാറയുടെ ചുറ്റുമായിരുന്നു. അവന്റെ ശിഷ്യന്മാർ വലിയ വലിയ ധാരാളം യോഗങ്ങൾക്ക് ശേഷം ക്ഷീണിച്ച് തളർന്നിരുന്നു. ഒരുപക്ഷെ ഇന്ന് രാവിലെ നിങ്ങളെ പോലെ ആയിരിക്കണം. എന്നാൽ അവനവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം ഒരു നാഴിക കൂടി കാത്തിരിക്കുകയില്ലേ? എനിക്കങ്ങ് ദൂരെയായി ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. കൂടിയാലോചനയ്ക്കായുള്ള സ്ഥലം ഒരുക്കിയിരുന്നു. ആ കുഞ്ഞാട് അതൊരു ചെറുപ്പമേറിയതും ഇതുവരെ ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത മാതിരിയുള്ള ഒരു മനോഹരമായ ജീവിതമായിരുന്നു. ആ കുഞ്ഞാടിന്റെ ജീവൻ പോലെ ഒരു ജീവിതം ഒരിക്കലും ഉണ്ടായിരിക്കുകയോ ഉണ്ടാകുകയോ ഇല്ല. എന്നാൽ പിതാവ് ചോദിച്ചു, നീ തയ്യാറാണോ? നിന്റെ സഹോദരന്മാരോടുള്ള സ്നേഹം അത്ര വലിയതാണോ? നീ ജനിച്ചു വളർന്ന ഈ പാപത്താൽ നിറഞ്ഞ് അഴുകുന്ന ഈ ലോകത്തിന് വേണ്ടിയുള്ള നിന്റെ സ്നേഹം അത്രയും അധികമായിട്ട് നിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ നീ തയ്യാറാണോ? നീ അവരെ അത്രമാത്രം സ്നേഹിച്ചിട്ട് അവരുടെ സ്ഥാനത്തെ നീ എടുക്കാനും അവരുടെ പാപത്തെ വഹിക്കാനും ഏറ്റവും കഠിനവും നിർണായകവുമായ മരണത്തെ വഹിക്കാനും തയ്യാറാണോ? അവനെ ഒഴിച്ച് യാതൊന്നിനും അതുപോലെ ഒരു മരണത്തെ വഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ കൂടിയാലോചനയിൽ ഇതുപോലൊരു തീരുമാനമെടുത്തിട്ട് രക്തം അവന്റെ കൺപോളകളിൽ നിന്ന് മിറ്റിട്ട് വീണുകൊണ്ടിരുന്നു. അവനൊരു വലിയ ക്ലേശത്തിലായിരുന്നു. ലോകത്തിന്റെ പാപം അവന്റെ മേൽ വയ്ക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവൻ കുറപ്രാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഓ, ഇന്ന് രാവിലെ ആ തീരുമാനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്കെടുക്കാൻ കഴിയുമോ? നിങ്ങളുടെ വൃത്തികെട്ടതായ ഈ ചെറിയ ജീവിതത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ ഇഷ്ടമല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഞാനൊരു മദ്യപാനിയാകുന്നു, ഞാൻ ഇനി മദ്യപിക്കുകയില്ല. ഞാനൊരു ചൂടുകളിക്കാരനാകുന്നു, ഞാൻ ഇനി മദ്യപിക്കുകയില്ല. ഞാൻ ആ സന്മാർഗിയാകുന്നു, ഞാൻ ഇനിയും ആ രീതിയിലായിരിക്കില്ല. ഞാനൊരു നുണയനാകുന്നു, എന്നാൽ ഇന്ന് തൊട്ട് ഞാനത് നിർത്തിക്കളയും. ഞാനൊരു ദുഷിച്ച മനുഷ്യനാകുന്നു, എന്നാൽ ഈ കൂടിയാഴ്ചയിൽ ഇന്ന് രാവിലെ ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി മരിച്ച എന്റെ യജമാനനെ പോലെ എന്റെ വഴിയെ വ്യക്തമാക്കിക്കൊണ്ട് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറയും. അതിനുവേണ്ടി എന്റെ വീട് വില വെച്ചാലും എന്റെ ഭർത്താവോ എന്റെ ഭാര്യയോ എന്റെ പിതാവോ എന്റെ മാതാവോ എന്റെ കൂട്ടായ്മയോ എന്റെ സഭയിലെ അംഗത്വമോ എന്ത് തന്നെ വില വെച്ചാലും ഇന്ന് രാവിലത്തെ ഈ കൂടിയാലോചനയിൽ നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നീ എന്നിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ, അതാണ് എന്റെ തീരുമാനം. ദൈവം അതിനുവേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരു ഉയർന്ന ഗോപുരത്തിന്റെ മേലെയോ മറ്റോ അല്ലായിരുന്നു. എന്നാൽ മുട്ടുകുത്തുവാൻ വേണ്ടി മാത്രം സ്ഥലമുള്ള ഒരു എളിമേറിയ ചെറിയ കൂടാരത്തിലായിരുന്നു. അവിടെയാണ് നമുക്കൊരു കൂടിയാലോചനയുള്ളത്. ഒരു നിമിഷത്തേക്ക് ഒരു കൂടിയാലോചനയെ കുറിച്ച് കൂടി ഞാൻ പറയട്ടെ. വളരെ പേർക്ക് ഇതൊരു പാഠമായിരിക്കും. അവന്റെ മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനു ശേഷം ഒരു കൂടിയാലോചന കൂടി ഉണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടിയിരുന്നു. അവിടെ ബുദ്ധിപരമായ ധാരണയോടുകൂടിയ മനുഷ്യരുടെ ഉണ്ടായിരുന്നതിനാൽ വേറൊരു കൂടിയാലോചന കൂടി ഒരുക്കേണ്ടതായി വന്നു. അതിനെ നാം പെന്തിക്കോസ്ത് നാൾ എന്ന് ബൈബിളിൽ കൂടി അറിയുന്നു. അവർക്കൊരു കൂടിയാലോചന ആവശ്യമായിരുന്നു. എന്തെങ്കിലും അവിടെ ചെയ്തിരിക്കണം. കാരണം യേശു പറഞ്ഞു, ഇനിയും പ്രസംഗിക്കരുത്, ഇനിയും പാടരുത്, ഇനിയും ശുശ്രൂഷ ചെയ്യാൻ പോകരുത്. എന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഒരു കൂടിയാലോചന ആഗ്രഹിക്കുന്നു. ഈ കൂടിയാലോചനയിൽ കൂടെ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ യെരുശലേം നഗരത്തിലേക്ക് പോയിട്ട് ഞാൻ തിരികെ വരുന്നത് വരെ കാത്തിരിക്കുക. എനിക്ക് സ്വർഗത്തിലേക്ക് പോയിട്ട് അവരെ ആനന്ദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എനിക്ക് തേജസ്സിന്റെ സിംഹാസനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത് യേശുവിന്റെ ദേഹമാകുന്നു. എന്നാൽ ഞാൻ പോവുകയാണ്. അവിടെ നമുക്കൊരു കൂടിയാലോചനയുണ്ട്. എന്നിൽ വസിക്കുന്ന ദൈവം എനിക്ക് വീണ്ടും തിരികെ നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ കഴിയുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അങ്ങനെ ഞാൻ നിങ്ങളോടുകൂടെയും ലോകാവസാനത്തോളം നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. ഇതെല്ലാം കഴിയുന്നതുവരെ ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങളും ചെയ്യും. അവരെങ്ങനെ ഇത് ചെയ്യുമെന്ന് അവർക്കറിയില്ലായിരുന്നു. അതിനാൽ അവർ 120 പേരോളം മാളിക മുറിയിലേക്ക് പോയിട്ട് വാതിലടച്ച് പെന്തിക്കോസ്റ്റ് വരെ അവിടെ കാത്തിരുന്നു. നമുക്കുള്ള കുഴപ്പം എന്താണെന്നാൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ദൈവത്തിൽ നിന്നും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നാം ക്ഷീണിച്ചു പോയിട്ട് മുട്ടിന് വേദനയുണ്ടാകുകയും അവിടെ വിട്ടു പോകാൻ ആഗ്രഹിക്കുകയുമാണ്. നാം ആഗ്രഹിക്കുന്ന രീതിയിലും നാം വിചാരിക്കുന്ന രീതിയിലും നമുക്ക് അവനിൽ നിന്നും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അവനോട് അറപ്പാകുന്നു. ഹോ, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. പെന്തിക്കോസ്തിലേക്ക് പോകുക. ഞാൻ നിങ്ങളോട് വാദിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ചെന്ന് കാത്തിരിക്കുക. 10 ദിവസം അവർ അവിടെ നിൽക്കുകയും ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ വെച്ച് നടന്ന കൂടിയാലോചനയ്ക്ക് മറുപടിയായി പരിശുദ്ധാത്മാവ് കൊടിയെ കാട്ടടിക്കുന്നത് പോലെ വന്നിട്ട് അവരിരുന്ന വീട് മുഴുവനും നിറച്ചു. അവർ പരിശുദ്ധാത്മാവിൽ നിറയുകയും വചനം പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്തു. നമുക്ക് ലോകമഹാസമ്മേളനമുള്ളപ്പോൾ അവർ സാധാരണയായി ഒരു പ്രത്യേക സ്ഥലത്തെ തെരഞ്ഞെടുക്കുന്നു. ഈ കൂടിയാലോചനയിൽ അവർ എന്താണ് ചെയ്യുന്നത്? അവർ ലഹരി പാനീയങ്ങൾ കുടിക്കുകയും പുകയിലയും പുകവലിക്കുകയും ചെയ്യുന്നു. അവർ തമ്മിൽ കള്ളം പറയുകയും തമ്മിൽ വഞ്ചന പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ലോക സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ദൈവം ഒരു കൂടിയാലോചനയ്ക്കായി വിളിക്കുമ്പോൾ അത് ഉപവാസവും വെടിപ്പാക്കലും പ്രാർത്ഥനയും കൽപ്പനകൾ സ്വീകരിക്കുകയും മുമ്പോട്ട് പോകുകയുമാണ്. അതാണ് ദൈവത്തിന്റെ കൂടിയാലോചന. ഒരു സദ്യയല്ല, എന്നാൽ ഉപവാസമാണ്. നിങ്ങൾ ദൈവം മുമ്പാകെ പോകുമ്പോൾ വൃത്തികേടിൽ രസിക്കുകയല്ല, എന്നാൽ നമ്മെ തന്നെ സ്വയം സകല ധർമ്മങ്ങളിൽ നിന്നും വേർപെടുത്തുകയും വെടിപ്പാക്കുകയുമാണ്. നിങ്ങളെ തന്നെ വിശ്വാസത്താൽ ഈ സോപ്പ് കൊണ്ട് രക്തത്തെ അപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് ദൈവം മുമ്പാകെ ഒരു കൂടിയാലോചനയ്ക്കായി പോവുകയാണ്. നിങ്ങൾ ദൈവവുമായി കണ്ടുമുട്ടുമ്പോൾ ആ രീതിയിലുള്ള കൂടിയാലോചനകൾ നടക്കുകയും ദൈവം നിങ്ങൾക്ക് കൽപ്പനകളെ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോവുകയും അവൻ നിങ്ങളോടൊപ്പം പോവുകയും ചെയ്യുന്നു. നമുക്ക് ധാരാളം വലിയ കൂടിയാലോചനകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും, എന്നാൽ സമയം അതിനനുവദിക്കുന്നില്ല. കുറച്ചു കാലത്തിന് മുമ്പ് ഒരു കൂടിയാലോചന നടന്നിരുന്നു. മാർട്ടിൻ ലൂതറിന്റെ മതപരിഷ്കരണ സമയത്ത് ഒരു കൂടിയാലോചന നടന്നിരുന്നു. ദൈവം മാർട്ടിൻ ലൂതറിന്റെ നീതീകരണത്തെ പ്രസംഗിക്കുന്നതിന് വേണ്ടി വിളിക്കുകയും അവനത് ചെയ്യുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ വെസ്ലിയുടെ നാളുകളിൽ ശുദ്ധീകരണത്തെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരു കൂടിയാലോചന നടക്കുകയും വെസ്ലി അത് സാക്ഷീകരിക്കുകയും ചെയ്തു. അദ്ദേഹം അവസാനമായി ധരിച്ച മേൽക്കുപ്പായത്തെ ഞാൻ ധരിച്ചു. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് അദ്ദേഹം 1500 പേരോട് പ്രസംഗിച്ചിരുന്ന പ്രസംഗ പീഠത്തിൽ ഞാൻ നിന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ മുട്ടുകുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ജീവനോട് ദൈവത്തോട് നന്ദി പറഞ്ഞു. അതേ മുറിയിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചത്. അവിടെ വെച്ച് ആത്മാവിന്റെ മേലായിട്ട് ഞാൻ ഓർത്തു, അതെ, വെസ്ലി സത്യവാനായിരുന്നു. ശുദ്ധീകരണത്തെ പ്രസംഗിക്കുന്ന സമയമായപ്പോൾ ദൈവവും തന്റെ വിശുദ്ധ ദൂതന്മാരോടും കൂടി ഒരു കൂടിയാലോചന നടത്തിയിട്ട് അവർ വെസ്ലിയെ തെരഞ്ഞെടുത്തു. അദ്ദേഹം അതിനോട് സത്യസന്ധനായിരുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് പെന്തിക്കോസ്തുകാർ വന്നു. അത് പെന്തിക്കോസ്തിന്റെ യഥാസ്ഥാനത്താക്കുന്ന സമയമായിരുന്നു. സ്വർഗത്തിൽ ഒരു കൂടിയാലോചന നടന്നു. ആത്മാവിന്റെ പൂർണ്ണതയെ പകരുന്ന സമയമാണോ ഇത്? അങ്ങനെ അത് വീഴുകയും അവർ അത് പ്രസംഗിക്കുകയും ചെയ്തു. നമുക്കത് കിട്ടുകയും പരിശുദ്ധാത്മാ പ്രാപിക്കുകയും ചെയ്തു. ഇപ്പോൾ നാം വേറൊരു കൂടിയാലോചനയുടെ സമയത്തായിട്ട്. അത് ദൈവപുത്രന്റെ വരവാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ നേരമോ അല്ലെങ്കിൽ ആ നാഴികയോ ഞാൻ അറിയുന്നില്ല, ആരും തന്നെ അറിയുന്നില്ല, ദൂതന്മാർ പോലും അറിയുന്നില്ല. എന്നാൽ ഒരു കൂടിയാലോചന ഏതെങ്കിലും ഒരു ദിവസം നടക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ തിരികെ വരുന്ന നാഴികയെ പിതാവ് തീരുമാനിക്കും. ആ കൂടിയാലോചന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നു. അവന്റെ ആത്മാവ് ഭൂമിയിലേക്ക് അത്രമാത്രം ശക്തമായിട്ട് വന്നിട്ട് അത് സഭയിൽ നിന്നുകൊണ്ട് മനസ്സിലെ വിചാരങ്ങളെ തിരിച്ചറിയുന്നു. അത് ബൈബിൾ പറയുന്ന പ്രകാരം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെയ്യുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഫിലിപ്പോസ് വന്ന് മാനസാന്തരപ്പെടുകയും ചെന്ന് നഥാനിയലിലൂടെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ നഥനയാൽ എന്ന യഹൂദൻ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. അവനെക്കുറിച്ച് ഫിലിപ്പോസ് നഥനായലിനോട് പറഞ്ഞു, കുറച്ച് ദിവസം മുമ്പ് പഠിപ്പില്ലാത്ത ഒരു മുഖുവൻ അവന്റെ അടുക്കൽ ചെല്ലുകയും യേശു അവനെ അറിഞ്ഞിട്ട് അവന്റെ പേര് വിളിക്കുകയും അവൻ ആരാകുന്നു എന്ന് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. നമ്മുടെ പ്രവാചകനായ മസീഹ വരുമെന്ന് നിനക്കറിയില്ലേ? മസീഹ ഒരു പ്രവാചകനായിരിക്കും, ഒരു ദൈവ പ്രവാചകനായിരിക്കും എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? അവൻ ഇവിടെ എത്തിയിരിക്കുന്നു, ഇതവനാകുന്നു. ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല, ഞാൻ തന്നെ സ്വയം ചെന്നത് കാണും എന്ന് നഥനായൽ പറഞ്ഞിരിക്കണം. എന്നാൽ അവൻ യേശുവിന്റെ സന്നിധിയിലേക്ക് നടന്നു എന്നപ്പോൾ യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അവനിത് പറഞ്ഞപ്പോൾ നഥനായൽ അവനോട്, റബ്ബി, എന്നെ എവിടെ വെച്ച് നീ അറിയുമെന്ന് ചോദിച്ചു. അവനവനോട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ മരത്തിനടിയിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നീ ദൈവപുത്രനാകുന്നു, നീ ഇസ്രായേലിന്റെ രാജാവാകുന്നു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ശമര്യക്കാരിത്തെ സ്ത്രീ അവന്റെ അടുക്കലെത്തി. അവൾ വെള്ളം കോരുവാൻ തുടങ്ങിയപ്പോൾ ഈ യഹൂദൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവൻ അവളോട്, എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറഞ്ഞു. നോക്കൂ, അവനൊരു മനുഷ്യനെ പോലെ ദാഹിച്ചു. അവനൊരു മനുഷ്യനായിരുന്നു, അവന്റെ ശരീരത്തിൽ അവൻ മനുഷ്യനായിരുന്നു, അവന്റെ ആത്മാവിൽ അവൻ ദൈവമായിരുന്നു. ദൈവം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ലോകത്തെ തന്നോട് നിരപ്പിച്ചു. എനിക്ക് കുടിപ്പാൻ തരിക എന്നവൻ പറഞ്ഞു. അവൾ പറഞ്ഞു, നമുക്ക് തമ്മിൽ സമ്പർക്കമില്ലല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് തമ്മിൽ വേർപെടുത്തലാണല്ലോ, അതുകൊണ്ട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? അവൻ പറഞ്ഞു, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞുവെങ്കിൽ, ഓ, ഇന്ന് രാവിലെ സമയം ഈ മുറിയിൽ എന്താകുന്നുവെന്ന് നാം അറിയുന്നുവെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ന്യായവിധിയുടെ നാളിൽ നമ്മെ സാക്ഷീകരിക്കുകയോ അല്ലെങ്കിൽ നമുക്കെതിരായി സാക്ഷീകരിക്കുകയോ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഈ കെട്ടിടത്തിലായിട്ട് നമ്മുടെ വിചാരങ്ങളെ അറിയുന്നുവെന്ന് നമുക്കറിയാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ഞാൻ അതിശയിക്കുകയാണ്. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞുവെങ്കിൽ നീ അവനോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു. അവൾ പറഞ്ഞു, കിണർ ആഴമുള്ളതാകുന്നു. അവളുടെ ആത്മാവ് പിടികിട്ടുന്നത് വരെ അവൻ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ അവളോട് ചെന്ന്, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. മസീഹ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങളെ ചെയ്യുമെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നീ ആരാകുന്നു? യേശു അവളോട്, ഞാൻ തന്നെ മസീഹ എന്ന് പറഞ്ഞു. ഓ ദൈവമേ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ എന്ന് പറഞ്ഞു. വെറുമൊരു സാധാരണ മനുഷ്യൻ അവളോട് കുടിപ്പാൻ ചോദിച്ചിരുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു വലിയ അലങ്കരിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നില്ല, ഒരു വെള്ള സിംഹാസനം അവിടെ ഉണ്ടായിരുന്നില്ല, എന്നാൽ വെറുമൊരു മനുഷ്യനായിരുന്നു. തന്റെ ദാഹം ശമിപ്പിക്കുന്നതിനായി വെള്ളം കുടിപ്പാൻ ചോദിച്ചിരുന്നു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസീഹ ആകുന്നു. അവൾ നഗരത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെന്ന് കാണുവിൻ. ഇത് മസീഹയുടെ അടയാളമല്ലേ? ഇതവൻ തന്നെയല്ലേ? അങ്ങനെ ഒരുവൻ തന്നെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാൽ നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്നാളിൽ അവർ ഒരു സഭയിൽ ചേരുകയും സഭയിൽ പോവുകയും ചെയ്യുന്ന ഒരു കൂട്ടം നല്ല ജനങ്ങളായിരിക്കും. അവർക്ക് സഭാ സംഘടനകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതൊരു മ്ലാനതയേറിയ ദിവസമായിട്ട് ഇരുട്ടോ വെളിച്ചമോ ഉണ്ടായിരിക്കില്ല, എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ആ പ്രവചനങ്ങൾ നിവൃത്തിയാക്കപ്പെടേണ്ടതാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ സ്വർഗത്തിൽ വെച്ച് നടന്ന നമ്മുടെ കൂടിയാലോചന നിങ്ങൾ ഓർക്കുന്നില്ലേ? ദൈവം സകല ദൂതന്മാരെയും കൂടി വിളിച്ചുകൂട്ടിയിട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ട് ആഹാബിനെ കൊല്ലുവാനുള്ള തന്റെ പ്രവാചകനായ ഏലിയാവിന്റെ വാക്കുകളെ ആർക്ക് നിവൃത്തിയാക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഇപ്പോൾ സ്വർഗത്തിൽ ഒരു കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുന്നു. സന്ധ്യാസമയത്തെ വെളിച്ചം ഇവിടെ എത്തിയിരിക്കുന്നു. ആറ്റം ബോംബുകളും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലായിടത്തും തൂങ്ങിക്കിടക്കുന്നു. നാം അന്ത്യകാലത്തായിരിക്കുന്നു. ലോകമഹാസമ്മേളനം അതിന്റെ അവസാനത്തെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ കൂടിയാലോചനയുടെ സമയം വരുന്നു. ഈ വാക്കുകൾ അന്യജാതികളുടെ ഇടയിൽ നിവൃത്തിയായിരിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. സമയം ഇവിടെ എത്തിയിരിക്കുന്നു. കൂടിയാലോചന നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആത്മാവ് ഇവിടെയാകുന്നു. സ്നേഹിതരെ, ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് രാവിലെ നിങ്ങൾ ഒരു കൂടിയാലോചനയിലായിരിക്കുന്നു. അതെ, നിങ്ങളാകുന്നു. നിങ്ങളുടെ കേസ് ബോധിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ രോഗത്തിന്റെ കേസ് കാരുണ്യവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ പാപത്തിന്റെ കേസും കാരുണ്യവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ ബോധിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ അത് സ്വീകരിക്കുമെന്ന് തീർച്ചയായിരിക്കുക. കാരണം ഏറ്റവും അവസാനമായി നടക്കാൻ പോകുന്ന അവസാനത്തെ കൂടിയാലോചനയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ. അവിടെ ഒരു കാര്യം മാത്രം നിലനിൽക്കും, അത് നിരപ്പാക്കലായിരിക്കും. അതാണ് ന്യായവിധി. നിരപ്പിലാക്കുന്നതിനുള്ള ഒരേ ഒരു കാര്യമെന്നത് നിങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ രക്തത്തെ സ്വീകരിച്ചിട്ട് അവന്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുമ്പോഴാകുന്നു. ആ കൂടിയാലോചനയിൽ വെച്ച് എല്ലാ മനുഷ്യരും എല്ലാ സ്ത്രീകളും എല്ലാ കുഞ്ഞുങ്ങളും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ്. ഈ കൂടിയാലോചനയ്ക്ക് വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു വലിയ വെള്ള സിംഹാസനം ഒരുക്കിയിരിക്കും. ദൈവം തന്റെ പ്രവാചകന്മാരെ അത് കാണുന്നതിന് അനുവദിക്കുകയും അവർ അത് കണ്ടിട്ട് പറഞ്ഞു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. 10,000 ശുശ്രൂഷകരും ദൂതന്മാരും അവന് സേവ ചെയ്തുകൊണ്ട് നിന്നു. അതിനുശേഷം ഇതും എഴുതിയിരിക്കുന്നു, നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ഈ കൂടിയാലോചനയിൽ നിങ്ങളുടെ നിലപാട് എവിടെയായിരിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നിങ്ങളിതെല്ലാം ഒഴിവാക്കി കളഞ്ഞെന്നിരിക്കാം. ഇന്ന് രാവിലെ നിങ്ങളിത് ഒഴിവാക്കി കളഞ്ഞുകൊണ്ട് ഈ വാതിൽ കൂടി പുറത്തേക്ക് പോകാനിടയുണ്ട്. എന്നാൽ എന്റെ സ്നേഹിത, ആ ന്യായവിധിയെ നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കി കളയാൻ കഴിയില്ല. നിങ്ങൾ അവിടെ എത്താൻ പോവുകയാണ്. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആ വലിയ കൂടിയാലോചനയുടെ സമ്മേളനത്തിൽ നാം എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ നിൽക്കും. അവിടെ വെച്ച് ഇന്ന് രാവിലെ നാം പങ്കുകൊണ്ടിരിക്കുന്ന ഈ ഭൌമിക കൂടിയാലോചനാ സമ്മേളനത്തിന്റെ കണക്ക് നമുക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളൊരു പാപിയാണെങ്കിൽ ഇപ്പോൾ നാം പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി തലവണങ്ങുമ്പോൾ അവന്റെ കരുണയെ സ്വീകരിക്കുക.
Just before we pray in you with your heads bound,
നാം പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ തലകൾ വണങ്ങിയിരിക്കെ, ഇന്ന് രാവിലെ ഈ കൂടിയാലോചനയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് നിങ്ങൾ അപരാധിയാണെന്ന് പറയുന്നില്ലേ എന്ന് ഞാൻ അതിശയിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ പറയും, പരിശുദ്ധാത്മാവേ നീ നോക്കണമേ, ഇത് ഇപ്രകാരമാകുന്നു. അതാണ് മോശ ചെങ്കടൽ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്. കർത്താവെ ഇത് ഇപ്രകാരമാകുന്നു, ഞാൻ ഇത്രയും ദൂരം എത്തിയിരിക്കുന്നു, എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, എന്റെ വഴിയിൽ എന്തോ എന്നെ തടസ്സപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വഴിയിൽ എന്തെങ്കിലും ആകാം, എന്നാൽ ഓർക്കുക, ദൈവം മോശയോട് പറഞ്ഞു, നീ ജനം ഇസ്രായേൽ മക്കളോട് യാത്ര മുമ്പോട്ട് തുടരാനായി കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഓർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് സഹോദര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കെട്ടിടം മുഴുവനായി ഡസനോളം കൈകൾ ഉയർന്നിരിക്കുന്നു.
Heavenly Father, with this broken voice,
സ്വർഗീയ പിതാവേ, ഈ പതറിയ ശബ്ദത്തോടെ അല്ലെങ്കിൽ പ്രസംഗിച്ച് തകർന്ന ശബ്ദത്തോടെ എന്ന് പറയാം, എങ്ങനെയൊക്കെ ആയാലും മഹാനായ പരിശുദ്ധാത്മാവ് ഈ ജനങ്ങൾക്ക് ഈ വിചാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന പ്രവാചകൻ പറഞ്ഞു. വരുവീൻ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു സമ്മേളനം ഇപ്പോൾ നടത്തിക്കളയാം. ഞാൻ നിങ്ങളുടെ ഒരു വശത്തായി ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നാൽ കർത്താവേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്നൊരു പാപി പറയുന്നു. ഞാൻ അത്രമാത്രം പാപം ചെയ്തിട്ട് കർത്താവേ നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു മദ്യപാനിയാകുന്നു, ഞാനൊരു വേശിയാകുന്നു, ഞാനൊരു ദുഷ്ട മനുഷ്യനാകുന്നു, എനിക്കെന്തെങ്കിലും ഒരു അവസരം തന്നെ കിട്ടുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ മനോഹരമായ വാക്കുകൾ അതിനുത്തരമായി തിരികെ വരുന്നത് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ അതിന്റെ ജീവനെ എടുത്തു കളയുകയും മറ്റും ചെയ്യുന്നതായ ഭയങ്കരമായ കാര്യങ്ങളാകുന്നു. അവ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും കുഞ്ഞാടിന്റെ പഞ്ഞിരോമം പോലെ വെളുക്കും. എന്തൊരു കരുണയാകുന്നു. നമുക്ക് തമ്മിൽ ഇപ്പോൾ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ വന്ന് ഈ കൂടിയാലോചന നടത്തട്ടെ. നീ നിന്റെ ജനങ്ങളോട് സംസാരിക്കുകയും അവർ അവരുടെ കൈകളെ ഉയർത്തുകയും അത് നീ അവരോടൊപ്പം ഇരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. കാരണം പിതാവ് ആദ്യം ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതെല്ലാം എന്റെ അടുക്കലെത്തും. ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുകയും അന്ത്യനാളിൽ അവരെ ഉയർപ്പിക്കുകയും ചെയ്യും.
That each one that raised their hands and those who did not raise their hands, wherever your little individual
അവർ നിന്റെ ക്ഷമയുടെ കൃപയെ സ്വീകരിക്കുകയും ആത്മാവിൽ നിറഞ്ഞ് നിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കാൻ ഇവിടെയാകണമേ. അവർ വഴിയുടെ അവസാനത്തെത്തുമ്പോൾ എന്റെ വിശ്വസ്തനായ ശുശ്രൂഷകനെ കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് നീ പറയാനിടയാക്കണമേ. നീ അന്ന് രാവിലെ സമയം 8-ാമത്തെ പെൻ സ്ട്രീറ്റിൽ വെച്ച് സത്യസന്ധനായിരുന്നു. ഇപ്പോൾ കർത്താവിന്റെ ആനന്ദത്തിൽ പ്രവേശിച്ചു കൊള്ളുക, അത് ലോകസ്ഥാപനം മുമ്പേ നിനക്കായി ഒരുക്കിയിരിക്കുന്നു. എന്റെ പിതാവും എന്റെ ദൈവവുമായ കർത്താവേ, ഞാൻ അവരെ നിനക്ക് സമർപ്പിക്കുന്നു. എനിക്കിതിലും കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ നിന്റെ വെറുമൊരു പ്രസംഗികനാകുന്നു. എനിക്കിതിലും കൂടുതലായി യാതൊന്നും കഴിയില്ല. അവർ നിന്റേതാകുന്നു. നീ അവരോട് ഇടപെടണമേ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരോട് ഇടപെടണമേ. ഞങ്ങൾ അവരെ നിനക്കായി അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കൂടാരത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ജനങ്ങളെ വേദിയിലേക്ക് വരുന്നതിനായി ആരെങ്കിലും തള്ളിവിടുന്നതിന് അനുവദിച്ചിട്ടില്ലാത്തതായി കണ്ടിരിക്കുമല്ലോ. ദൈവം നിങ്ങളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് മറ്റാർക്കും യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. പിതാവ് തന്നിട്ടുള്ളതൊക്കെയും പിതാവ് നിങ്ങളെ ആകർഷിക്കുന്നു. കാരണം നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിലായിരിക്കുന്നു. അവൻ എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും.
നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിലായാലും വേദിയിലായാലും എവിടെയായാലും നിങ്ങൾ വരും. അത് കൃത്യമായും ശരിയാണ്. യേശു അപ്രകാരം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കൈകളെ ഉയർത്തിയ പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് ചെയ്യാനുള്ള അടുത്ത കാര്യം എന്താണെന്നാൽ, നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നതാണ്. അത് ഡോക്ടറിന്റെ മരുന്നുകുറിപ്പാണ്. ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ കയ്യിലുള്ള ഡോക്ടർ ഷിമോൻ പത്രോസ് എങ്ങനെയാണ് അകത്ത് കടക്കുന്നതെന്ന് നിങ്ങളോട് പറയുന്നതാണ്. പെന്തക്കോസ്റ്റ് നാളിൽ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടുവിൻ, അതാണിപ്പോൾ നിങ്ങൾ ചെയ്തത്. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. അത് ജനങ്ങളോടും ലോകത്തോടും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിക്കുന്നുവെന്നും അവൻ നിങ്ങളുടെ പാപങ്ങളെ എടുത്തിരിക്കുന്നുവെന്ന് കാണിക്കുന്നതിനുമാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഈ നിർദ്ദേശത്തെ പിന്തുടരുക. നിങ്ങൾ പോകുന്നത് ഈ കൂടാരത്തിലേക്കല്ലാതെ മറ്റേതെങ്കിലും കൂടാരത്തിലേക്കോ മറ്റേതെങ്കിലും ഒരു സഭയിലേക്കോ അതെവിടെയായിരുന്നാലും ഈ നിർദ്ദേശത്തെ പിന്തുടരുക. നിങ്ങൾ പോകാതിരിക്കരുത്. ആത്മീയ വിശ്വാസികളുടെ ഇടയിലേക്ക് ഉടനെ തന്നെ പോവുക. അസംബ്ലീസ് ഓഫ് ഗോഡുകാരുടെയോ ചർച്ച് ഓഫ് ഗോഡുകാരുടെയോ പെന്തിക്കോസ്റ്റുകാരുടെയോ വണ്ണസുകാരുടെയോ പെന്തിക്കോസ്റ്റൽ ടൂനസുകാരുടെയോ ത്രീനസുകാരുടെയോ അങ്ങനെ എന്ത് തന്നെയായാലും പോകുക. നിങ്ങൾ എവിടെ പോകുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ എളുപ്പം ഒരു സഭയിൽ കടന്നുകൂടിയിട്ട് നിങ്ങളുടെ കൂട്ടായ്മയെ അവിടെ ഇടുക. അവർ പഠിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ യോജിച്ചെന്നിരിക്കില്ല. സഹോദരൻ ബ്രഹ്നാം ഇപ്രകാരം അത് പഠിപ്പിക്കുന്നില്ല എന്ന് പറയരുത്. എങ്ങനെയൊക്കെയാലും അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുക, അവരോടൊപ്പം മുമ്പോട്ട് പോകുക. എങ്ങനെയൊക്കെയാലും നാം എല്ലാവരും ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. ശലോമൻ മന്ദിരം പണിയുമ്പോൾ ലോകത്തെല്ലായിടത്തും നിന്നുമായി വിചിത്രമായി കാണപ്പെടുന്ന വ്യത്യസ്തമായ കല്ലുകൾ ചെത്തിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങിയപ്പോൾ ചുറ്റിക, മുഴ മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച കേൾപ്പാനില്ലായിരുന്നു. 40 വർഷക്കാലത്തെ അതിന്റെ നിർമ്മാണത്തിൽ ഒരു ചുറ്റികയുടെയോ മുഴയുടെയോ ഒച്ച ആലയത്തിൽ കേട്ടില്ലായിരുന്നു. അവയെല്ലാം ശരിയായി വെട്ടിയെടുത്തതായിരുന്നു. പരിശുദ്ധാത്മാ പ്രാപിച്ച ഈ വലിയ സഭകളെല്ലാം അന്നാളിൽ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് വേണ്ടി ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവരുടെ ഉറപ്പിച്ച സ്ഥാനത്തേക്ക് ഒരുമിച്ച് നീങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് സുവിശേഷത്തെ വിശ്വസിക്കുന്നവരുടെ ഇടയിലായിരിക്കുക. എന്റെ വിലയേറിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളുടെ വളരെയധികം സമയമെടുത്തിരുന്നതായി ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ വന്ന സമയം തന്നെ എനിക്കറിയില്ല. അത് 9:30 അല്ലെങ്കിൽ 10 ആയിരുന്നു അല്ലേ? അത് 10 ഇതത്രയും നീണ്ടുപോയിരുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി നമുക്ക് സമയമുണ്ട്. നാം അവരോട് അത് വാഗ്ദത്തം ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ 15 നേരം കൂടി എനിക്ക് തരുമെങ്കിൽ. ഇപ്പോൾ 15 നേരം കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വാച്ചിനനുസരിച്ച് 15 നേരം കൂടി നമുക്കെടുക്കാം. ശ്രദ്ധിക്കുക, യാതൊന്നും തന്നെയും. നിങ്ങൾ രോഗിയാകുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ അടുക്കലേക്ക് പോകുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. അദ്ദേഹത്തിന് കഴിയാവുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. അതിലും കൂടുതലായി അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വിദഗ്ധ ഡോക്ടറിന്റെ അടുക്കലേക്ക് പോകാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ഞാൻ ഡോക്ടർമാർക്ക് വിരോധമായിട്ടല്ല പറയുന്നത്. എനിക്ക് വളരെയധികം വിലയേറിയ ഡോക്ടർമാരായ കൂട്ടുകാരുണ്ട്. അവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമാകുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. അത് ശരിയാണ്. അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത രോഗികൾ അവരുടെ അടുക്കലെത്തും. അങ്ങനെ വളരെ നല്ല ഡോക്ടർമാരുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഒരുപക്ഷെ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കില്ല. എന്നാൽ അവർ നല്ല മനുഷ്യരാണ്. അവർ പറയും, സഹോദരൻ ബ്രഹ്നാം, എനിക്ക് ഈ സംഗതിയുമായി യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ പറയും, എന്റെ അടുക്കലേക്ക് അയക്കുക. എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ അത് യേശു ക്രിസ്തുവിൽ സമർപ്പിക്കും. അവനത് ചെയ്യട്ടെ. അതുകൊണ്ട് അതൊരു നന്നായ കാര്യമാണ്. എന്നാൽ ശ്രദ്ധിക്കുക, എപ്പോഴെങ്കിലും രോഗശാന്തി ഉണ്ടായാൽ ക്രിസ്തു ഒരുവൻ മാത്രമാണ് അത് ചെയ്യുന്നത്. ഡോക്ടറിന് ഒരു പ്രതിബന്ധത്തെ നീക്കാൻ കഴിയും. ഒരു പല്ലെടുക്കാനോ വർമ്മിക്കത്തിന്റെ വീക്കം മുറിച്ചു മാറ്റാനോ ക്യാൻസർ മുറിച്ചു കളയാനോ ത്വക്ക് രോഗം മാറ്റാനോ അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ ചെയ്യാനോ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്യാനോ അണുക്കളെ കൊല്ലുന്നതിനായി നിങ്ങളുടെ ഉള്ളിൽ വിഷം കടത്തിവിടുന്നതിനോ കഴിയും. എന്നാൽ ദൈവത്തെ കൂടാതെ യാതൊന്നിനും സൌഖ്യമാക്കാൻ കഴിയില്ല. കാരണം അതൊരു സൃഷ്ടിയായിട്ട് വളർന്നു വരേണ്ട കാര്യമാകുന്നു. യാതൊരു മരുന്നിനും സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരു സൃഷ്ടാവേ ഉള്ളൂ, അത് ദൈവമാകുന്നു. അതിനുശേഷം സങ്കീർത്തനം 103 നോക്കുക. എല്ലാ തിരുവെഴുത്തുകളും സത്യമാകുന്നു. യഹോവയെ ഞാൻ നിന്റെ സകല രോഗങ്ങളെയും മാറ്റുന്നു. അവിടെ ഡോക്ടറിന് യാതൊരു കാര്യവും ചെയ്യാനില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ കൈ ഒടുകയാണെങ്കിൽ ആ കൈകളെ യഥാസ്ഥാനത്താക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടറിന്റെ അടുക്കിലേക്ക് ഞാൻ പോകുന്നു. എന്നാൽ എന്റെ കൈകളെ അവന് സുഖപ്പെടുത്താൻ കഴിയില്ല. അവൻ അത് ശരിയായ സ്ഥാനത്ത് വെക്കാൻ, അതായത് എല്ലുകളെ തിരികെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്താക്കുന്നു. അതിനുശേഷം ദൈവം കാൽസ്യത്തെയും മറ്റും അവിടെ സജ്ജീകരിക്കുകയും അത് തമ്മിൽ അതിനെ ഒരുമിച്ചാക്കുകയും ചെയ്യുന്നു. ദൈവം രോഗശാന്തിക്കാരനാകുന്നു. ഈ ആഴ്ചയിൽ നാം അത് പ്രസംഗിച്ചിരുന്നു. യഹൂദന്മാരുടെ കാലത്ത് യഹൂദന്മാരുടെ ആചാരമുറപ്രകാരം രോഗികളുടെ മേൽ കൈവച്ചിരുന്നു. അതാണ് അവർ ചെയ്തത്. എല്ലാ കാര്യങ്ങളിലും കൈവപ്പ് നടത്തിയിരുന്നു. അത് യഹൂദന്മാരുടെ ഒരു മുറയായിരുന്നു. എന്നാൽ അന്യജാതികൾ ഒരിക്കലും ഇതാ രീതിയിലായിരുന്നില്ല. യഹൂദന്മാരുടെ ഒരു പുരോഹിതനായിരുന്ന യായിറാസിന്റെ മകൾ മരിച്ചപ്പോൾ അവൻ വന്ന് യേശുവിനോട് പറഞ്ഞു, നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും, നീ അവളുടെ മേൽ കൈവയ്ക്കുക. എന്നാൽ റോമാക്കാരനായ ശതാധിപന്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു വാക്ക് മാത്രം കൽപ്പിക്കുക. യേശുവിനുണ്ടായിരുന്ന അധികാരത്തെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവൻ. അവനൊരു ശതാധിപനായിരുന്നു. അതിന്റെ അർത്ഥം 100 പേർ അവന്റെ കീഴിലുണ്ടായിരുന്നു. ഞാൻ ഒരുവനോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു, അത് ചെയ്യാൻ പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു. അവൻ പറഞ്ഞു, നിനക്ക് സകല രോഗങ്ങളുടെയും സകല വ്യാധികളുടെയും മേൽ അധികാരമുണ്ട്. അവയെല്ലാം നിന്റെ കൽപ്പന പാലിക്കുന്നു. നീ ഏറ്റവും മഹാനായ സേനാനായകനാകുന്നു. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. അത് യേശുവിന്റെ ഹൃദയത്തെ പോലും സ്പർശിച്ചു. അവൻ തിരിഞ്ഞിട്ട് യഹൂദന്മാരായ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. സൂറോഫിനിക്കക്കാരിയായ സ്ത്രീ അന്യജാതിയും യവനക്കാരിയുമായിരുന്നു. അവൾ അവന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ചിട്ട് കഠിനമായി കിടക്കുന്നു. അവൾക്ക് ഒരുപക്ഷെ ചന്ദ്രരോഗമോ ഭ്രാന്തോ ആ രീതിയിലുള്ള എന്തോ രോഗമായിരുന്നു. അവൾ ഒരു കഠിനമായ അവസ്ഥയിലായിരിക്കുന്നു. നീ അവളെ സുഖപ്പെടുത്തുമോ എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, മക്കളുടെ അപ്പത്തെ എടുത്ത് നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ലോ. അവളെ ഒരു നായ എന്ന് വിളിക്കുകയാണ് ചെയ്തത്. ആ നാളുകളിൽ നായ എന്ന് പറയുന്നത് പന്നി എന്ന് വിളിക്കുന്നതിനോട് തുല്യമായിരുന്നു. അത് ഏറ്റവും അധപതിച്ച അവസ്ഥയാകുന്നു. മക്കളുടെ അപ്പത്തെ എടുത്ത് നായ്ക്കളായ നിങ്ങൾക്ക് നൽകുന്നത് നന്നായ കാര്യമല്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, കർത്താവെ, അത് സത്യമാണല്ലോ. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു, അത് സത്യമാകുന്നു. എന്നാൽ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്നവൾ പറഞ്ഞു. അത് അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു. കഴിഞ്ഞ ദിവസം ഹാറ്റിയും അതേ കാര്യം തന്നെയാണ് ചെയ്തത്. അവൻ തിരിഞ്ഞിട്ട് അവളോട്, നീ പ്രകാരം പറഞ്ഞതിന്റെ കാരണത്താൽ ദുരാത്മാവ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവന് ചെന്ന് അവളുടെ മേൽ കൈവയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാ വന്നതിന് ശേഷം ഫിലിപ്പോസ് ശമരിയയിലേക്ക് പോയി. അവർ പകുതി യഹൂദന്മാരായിരുന്നതിനാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനു വേണ്ടി അവർക്ക് അവരുടെ മേൽ കൈവപ്പ് നടത്തേണ്ടി വന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അതുവരെ വന്നിട്ടില്ലാതിരുന്നതിനാൽ അവർ ആളയച്ച് പത്രോസിനെ വിളിപ്പിച്ചു. അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരുന്നതിനാൽ യെരുശലേമിലുള്ള ആസ്ഥാനത്തു നിന്നും അവർ പത്രോസിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുവന്നു. അവർ വന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. അതിനുശേഷം പത്രോസ് കൊർണേലിയോസിന്റെ വീട്ടിലേക്ക് പോയി. ശ്രദ്ധിക്കുക, അവന് അവരുടെ മേൽ കൈവയ്ക്കേണ്ടിയിരുന്നു. പ്രവർത്തികൾ 19 ശ്രദ്ധിക്കുക. എഫേസസിലുണ്ടായിരുന്ന ഒരു കൂട്ടം യഹൂദന്മാരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. എന്നാൽ കൊർണേലിയോസിന്റെ വീട്ടിൽ വെച്ച് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവിടെ അവരുടെ മേൽ കൈവച്ചിരുന്നില്ല. അവർ സത്യം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ വിശന്നിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ രോഗശാന്തിക്കായി നിങ്ങൾ അത്രയും വിശക്കുന്നുണ്ടോ എങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ? യഹൂദന്മാർക്ക് അവരുടെ മസീഹ ആയിട്ട് അവൻ സ്വയം എങ്ങനെയാണ് പ്രഖ്യാപിച്ചത്? യഹൂദന്മാരോട് അവൻ എങ്ങനെയാണ് അത് ചെയ്തത്? അവരുടെ ഹൃദയരഹസ്യങ്ങളെ പറയുന്നതിൽ കൂടിയായിരുന്നു അവർ അവനെ മസീഹ ആയിട്ട് തിരിച്ചറിഞ്ഞു. ഇത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം? തീർച്ചയായും. പത്രോസ് അവന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, അല്ലെങ്കിൽ നിന്റെ പേര് കേഫ എന്നാകുന്നു. നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും. നിന്റെ പിതാവിന്റെ പേര് യോഹന്നാൻ എന്നാകുന്നു. അതിനെ ഉറപ്പിച്ചിരുന്നു. അത് മസീഹ ആയിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് ചെന്ന് നഥനായലിനെ കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, നീ ഒരു നല്ല സത്യസന്ധനായ മനുഷ്യനാകുന്നു. അവൻ ചോദിച്ചു, റബ്ബി, നീ എന്നെ എവിടെ വെച്ചറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അഫിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അത് ആ മലയ്ക്ക് ചുറ്റുമായി 15 മൈലുകളോളം ഏകദേശം ഒരു ദിവസത്തെ യാത്രയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കണ്ടു. അവൻ പറഞ്ഞു, നീ ദൈവപുത്രനായ ഇസ്രായേലിന്റെ രാജാവ് തന്നെ. അവൻ ശമരിയക്കാരുടെ അടുക്കലേക്ക് പോയി. അവൻ അതുവഴി കടന്നു പോകേണ്ടി വന്നു. എന്തുകൊണ്ടാണ് അവൻ ശമരിയക്കാരുടെ അടുക്കലേക്ക് പോയി? കാരണം അവിടെ ശമരിയക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ അടുക്കൽ ചെന്നിട്ട് മസീഹയുടെ അടയാളം കാണിക്കാമെന്ന് അവൻ വിചാരിച്ചു. അവൻ അവളോട് നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, യജമാനനെ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്രകാരമാണ്, ഞങ്ങൾ മസീഹയുടെ വരവിനായി കാത്തിരിക്കുന്നു. അവനൊരു ദൈവപ്രവാചകനായിരിക്കും. അവൻ വരുമ്പോൾ അവൻ ഞങ്ങളോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് നീ അതുപോലെയുള്ള ഒരു പ്രവാചകനായിരിക്കണം. അവൻ പറഞ്ഞു, ഞാൻ തന്നെ മസീഹ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ അവൻ. അവൾ വെള്ളം കോരുന്ന പാത്രം അവിടെ വിട്ടുകളഞ്ഞിട്ട് ആകപ്പാടെ അതെന്തൊരവസ്ഥയായിരുന്നു കാണും. അതേ അവസ്ഥയിൽ ഈ വേശ്യായ സ്ത്രീ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് അവളുടെയുള്ള മനുഷ്യരോട് പറഞ്ഞു, എന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, ഇത് മസീഹ അല്ലേ? ഇതാ മസീഹ തന്നെയല്ലേ? അന്യജാതികളുടെ ഇടയിൽ ഒരു വട്ടം പോലും ഇത് ചെയ്തിരുന്നില്ല. ഇല്ല ശ്രീമാൻ, ഇത് സന്ധ്യാസമയത്തെ വെളിച്ചമായ അവരുടെ ദിവസമാകുന്നു. ലോകത്തെ നിയന്ത്രിക്കുന്നതിനായി യഹൂദന്മാർ ഒരു ദേശത്തായിരിക്കുന്നു. ഒരിക്കൽ അവർ അത് ചെയ്തു, അവർ തിരികെ വരികയാണ്. അങ്ങ് ദൂരെയായി അത്തിവൃക്ഷത്തിന്റെ ഇല തളർക്കുന്നത് ശ്രദ്ധിക്കുക. യഹൂദന്മാർ എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ കലണ്ടറിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും. അവൻ ഇസ്രായേലിനെ ഒരിക്കലും കൈവിടുകയില്ല. എന്നാൽ ഇസ്രായേൽ അന്ധരാക്കപ്പെടേണ്ടിയിരുന്നു. ഇവിടെ സന്നിഹിതയായിരിക്കുന്ന യഹൂദിയായ സ്ത്രീക്ക് വേണ്ടി ഞാനിത് പറയുകയല്ല. എന്നാൽ നമുക്കൊരു അവസരം ലഭിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ അന്ധരാക്കപ്പെടേണ്ടിയിരുന്നു. അവരെ സ്നേഹിക്കുക, നിങ്ങൾ വിഷമിക്കേണ്ട, അവർ വീണ്ടും പുഷ്പിക്കും. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ച വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ച പച്ചപ്പുഴു തിന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്കത് പകരം നൽകും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതൊരു കാലയളവ് വരെ തിന്നു, അതിനാൽ നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു, നമ്മുടെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ ഇതെന്താകുന്നു? നമ്മുടെ നാളുകൾ തീരുകയാണ്. ദൈവം കൽപ്പിച്ചിരുന്ന പ്രകാരം യഹൂദന്മാർ വീണ്ടും തമ്മിൽ ഒരുമിച്ച് കൂടുവാൻ തുടങ്ങിയാണ്. സന്ധ്യാസമയത്ത് വെളിച്ചം മിന്നുന്നു. എന്തിലാണ് സന്ധ്യാസമയത്തെ വെളിച്ചം? എവിടെയാണ് പ്രകാശിക്കുന്നത്? അത് പടിഞ്ഞാറാകുന്നു. അത് തുടക്കത്തിൽ, ആരംഭത്തിൽ പൂർവ്വദേശക്കാരെ യഹൂദന്മാരുടെ മേൽ കിഴക്ക് ഉദിച്ചു. അതിനുശേഷം വിഭാഗീയ സഭകളുടെയും മറ്റുമായി ഇരുണ്ട കാലഘട്ടങ്ങളായിരുന്നു. എന്നാൽ സന്ധ്യാസമയത്തെ വെളിച്ചം അർദ്ധഗോളത്തിലെ പാശ്ചാത്യ ജനങ്ങളായ അന്യജാതികളുടെ മേൽ പ്രകാശിക്കുന്നു. നാം ഇതാ ഇവിടെ ആ സ്ഥാനത്തെത്തിയിരിക്കുന്നു. നാം പടിഞ്ഞാറൻ തീരങ്ങളിലായിരിക്കുന്നു. നിങ്ങൾ ഇനി മുമ്പോട്ട് പോയാൽ നിങ്ങൾ തിരികെ വീണ്ടും കിഴക്കത്തും. നാഗരികത്വം ഈ രീതിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സന്ധ്യാസമയത്തെ വെളിച്ചം പ്രകാശിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവെ, ഇവരെല്ലാം നിന്റേതാകുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലുമാകുന്നു. ദൈവമേ, നീ നിന്റെ വചനത്തെ നീ ദൈവമാകുന്നുവെന്ന് തെളിയിക്കുന്നതിനായി വെളിപ്പെടുത്തണമേ. ഇന്ന് രാവിലെ സമയം നീ ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും നിത്യജീവന്റെ സത്യത്തെ അവരോട് പറയുന്നുവെന്നും അറിയുവാനിടയാക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. വലിയൊരു കൂട്ടം ജനങ്ങൾ പ്രാർത്ഥനയുടെ കാർഡുകളുമായി ഇവിടെയുണ്ട് എന്ന് ബില്ലി എന്നോട് പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് തെളിയിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതിനു വേണ്ടി നമുക്ക് എല്ലാവരെയും കൂടി ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ദൈവത്തിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അതറിയാമല്ലോ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ആരെയും സൗഖ്യമാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, നിങ്ങൾക്കറിയാമോ? എന്നാൽ അവൻ അത് ചെയ്തു. അതിനാൽ പ്രവാചകന്മാർ പറഞ്ഞപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിവൃത്തിയാക്കപ്പെടേണ്ടിയിരുന്നു. അത് ശരിയല്ലേ? സോദോമിന്റെ കാലത്തെ പോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകുമെന്നുള്ള വചനം നിവൃത്തിയാകേണ്ടതിന് അവൻ ഇത് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബില്ലി ഗ്രഹാമും ഓറൽ റോബർട്ട്സും അവർക്കിന്ന് സോദോമിലുണ്ട്. അവരെ പോലുള്ള മനുഷ്യർ ആ നഗരത്തിലെ സോദോമികളോട് പ്രസംഗിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമും അവന്റെ കൂട്ടരും ഒരു വശത്തേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടരായിരുന്നു. ഏത് തരത്തിൽപ്പെട്ട ഒരു ദൂതനാണ് അവരോടൊപ്പം നിന്നുകൊണ്ട് അവനോട് സംസാരിച്ചത്? ശ്രദ്ധിക്കുക, അവിടെ ഇരുന്ന മനുഷ്യൻ താൻ ഒരു വിദേശ രാജ്യത്തു നിന്നുള്ള അപരിചിതനാണെന്ന് പറഞ്ഞു. അവന്റെ വസ്ത്രത്തിൽ പൊടി പറ്റിയിരുന്നു. അവൻ അബ്രഹാമിനോടൊപ്പം ഇരുന്ന് കാളക്കുട്ടിയുടെ ഇറച്ചി തിന്നുകയും അതിന്റെ തള്ളയുടെ പാല് കുടിക്കുകയും അപ്പം തിന്നുകയും ചെയ്തിരുന്നു. അവൻ അവിടെ ഇരുന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഈച്ചയെ വീശി ഓടിച്ചുകൊണ്ടിരുന്നു കാണും. അബ്രഹാം അവനെ സർവശക്തനായ എലോഹിം എന്ന് വിളിച്ചു. എന്നാൽ അവനൊരു മനുഷ്യനായിരുന്നു, ദൈവം തന്റെ ജനങ്ങളുടെ ഇടയിലായിരുന്നു. ഇപ്പോൾ അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കുക. അവൻ അതെങ്ങനെ അറിയാൻ കഴിഞ്ഞു? അവനവിടെ ഇരുന്നു കൊണ്ട് അബ്രഹാമിനോട് സംസാരിച്ചു. അവൻ ആദ്യമായിട്ട് അബ്രഹാമിനെ കണ്ടുമുട്ടുകയും അബ്രഹാം ആദ്യമായിട്ട് അവനെ കാണുകയും അതറിയുകയുമായിരുന്നു. അവനോടൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാർ സോദോമിലേക്ക് പോകുകയായിരുന്നു. അവർ സോദോമിൽ ചെന്ന് ജനങ്ങളോട് പ്രസംഗിച്ചിട്ട് അവരെ അന്ധരാക്കി കളഞ്ഞു. സുവിശേഷത്തിന്റെ പ്രസംഗം അത് തന്നെയല്ലേ ചെയ്യുന്നത്? അത് അവിശ്വാസികളെ അന്ധരാക്കുന്നു. ശ്രദ്ധിക്കുക, ഇവരിൽ ഒരു പുരുഷൻ തെരഞ്ഞെടുക്കപ്പെട്ട സഭയായ അബ്രഹാമിന്റെയും അവന്റെ പരിച്ഛേദനയേറ്റ യഥാർത്ഥമായ കൂട്ടത്തോടൊപ്പം നിന്നു. ലോത്ത് സോദോം നഗരത്തിൽ ജീവിച്ചിരിക്കുകയും അതൊരു വലിയ സമയമായിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും മറ്റും എങ്ങനെയായിരുന്നുവെന്ന് ശ്രദ്ധിക്കുക. അത് ഇന്ന് ലോകമായിരിക്കുന്നത് പോലെ സോദോം പാപത്തിലും മറ്റെല്ലാമായി കിടന്നിരുന്നു. അത് വെറും നാമമാത്രമായ സഭയാകുന്നു. എന്നാൽ ആത്മീയ സഭ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളാകുന്നു. ഏത് രീതിയിലുള്ള ഒരു ദൂതനാണ് അവരുടെ അടുക്കൽ എത്തിയത്? ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഓർക്കുക, നിങ്ങളുടെ കർത്താവ് പറഞ്ഞു, ആ നാളുകളിലായിരുന്നതുപോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകും. യേശു അപ്രകാരം പറഞ്ഞിരുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വാക്കുകൾ ഒരിക്കലും ഒഴിഞ്ഞുപോകുകയില്ല. ഇപ്പോൾ ശാന്തമായിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ദൂതൻ അബ്രഹാമിനോട് സംസാരിച്ചുകൊണ്ട് ചോദിച്ചു, അബ്രഹാം, നിന്റെ ഭാര്യ സാറ എവിടെയാകുന്നു? അവൻ വിവാഹിതനാണെന്ന് ആ പുരുഷൻ എങ്ങനെ അറിഞ്ഞു? അബ്രഹാമിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? അവളുടെ പേര് സാറ എന്ന് അവൻ എങ്ങനെ അറിഞ്ഞു? ഇത് വിചിത്രമായിരിക്കുന്നു അല്ലേ? അബ്രഹാം പറഞ്ഞു, അവൾ നിനക്ക് പിന്നിലായി കൂടാരത്തിലാകുന്നു. അവൻ പറഞ്ഞു, അബ്രഹാം, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നീ ലോകത്തിന്റെ അവകാശിയാകാൻ പോകുന്നു, നിന്റെ വംശത്താൽ സകല അന്യജാതികളും ദൈവരാജ്യത്തിൽ കടക്കാനിടയാകും, വാഗ്ദത്തം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അബ്രഹാം, ഞാൻ നിന്നിൽ നിന്ന് യാതൊന്നും ഒളിച്ചു വെക്കില്ല. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. അബ്രഹാം, ഞാൻ നിന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ല. എന്നാൽ ആ ബാലന് വേണ്ടി 25 വർഷത്തോളം നീ എന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് 100 വയസ്സും സാറയ്ക്ക് 90 വയസ്സുമായിരിക്കുന്നു. എന്നാൽ അബ്രഹാം, ജീവന്റെ സമയമാകുമ്പോൾ ഒരു സമ്മിശ്രമായ കേൾവിക്കാരുടെ ഇടയിൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അത് 28 ദിവസത്തെ സ്ത്രീകളുടെ പതിവാകുന്നു. ആ പതിവ് അവൾക്ക് നിന്നുപോയിട്ട് 50 or 60 വർഷങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. സാറായ്ക്ക് ജീവന്റെ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, നിനക്കൊരു മകനുണ്ടാകും. സാറ അവന്റെ പിന്നിലായി കൂടാരത്തിന്റെ പാളികൾ അടച്ചിട്ട് ഉള്ളുകൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കെന്റെ യജമാനനുമായിട്ട് സുഖഭോഗമുണ്ടാകുമോ? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ഞാൻ വൃദ്ധയായിരിക്കെ എന്റെ യജമാനനും വൃദ്ധനായിരിക്കെ എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? ആ ദൂതൻ തന്റെ പിൻഭാഗം തിരിഞ്ഞിട്ട് സാറ ചിരിച്ചത് എന്താണെന്ന് ചോദിച്ചു. എന്താണ് അവളെ ചിരിക്കാൻ കാരണമാക്കിയത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഏത് രീതിയിലുള്ള ആത്മാവായിരുന്നു അത്? ഏത് തരത്തിലുള്ള ദൂതനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ തിരഞ്ഞെടുക്കപ്പെട്ട സഭയെ സന്ദർശിച്ചത്? അവന്റെ വരവിന് മുമ്പ് അതേ കാര്യം തന്നെ സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. അത് അവന്റെ വരവിന്റെ മുൻ അടയാളമാകുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായുള്ള ഒരു നിരയെ വിളിക്കാം. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അവൻ അത് പാലിക്കും. ഇവിടെ വളരെ പേർക്ക് നിൽക്കാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ ഇടയിൽ എവിടെ നിന്നെങ്കിലും എനിക്ക് 5 or 6 പേരെ വിളിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ളവർ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശ്രദ്ധിക്കുക, ഒരു പ്രാർത്ഥനയുടെ കാർഡില്ലാതെ നിങ്ങൾ ഇവിടെ കടന്നു വരികയാണെങ്കിൽ അത് യാതൊരു വ്യത്യാസവും ഉളവാക്കുന്നില്ല. അതിനായി നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുന്നു. അബ്രഹാമിന്റെ വംശമായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യം ഇതായിരുന്നു. ഒരു ദിവസം അവൻ ജനക്കൂട്ടത്തിനിടയിൽ കൂടി കടന്നു പോകുകയായിരുന്നു. അവരെല്ലാം അവനോട്, ഹലോ റബ്ബി, പ്രഭാത വന്ദനം, ഡോക്ടർ റെവറന്റ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? റെവറന്റ്, നിങ്ങളുമായി കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. നാം എല്ലാവരും ഇവിടെയായിരിക്കെ ഒരു യോഗം നടത്താൻ പോവുകയാണോ? അങ്ങനെയെല്ലാം ചോദിച്ചിരുന്നു. അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ ആവശ്യക്കാരിയായിട്ടുണ്ടായിരുന്നു. അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നു ചെന്നിട്ട് അവന്റെ വസ്ത്രത്തെ തൊട്ടു. കാരണം, ഈ വിശുദ്ധ മനുഷ്യനൊന്ന് തൊട്ടാൽ മാത്രം മതി എന്നവൾ ഉള്ളം കൊണ്ട് പറഞ്ഞിരുന്നു. അവളുടെ വിശ്വാസത്തെ കണ്ടോ? അവനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സുഖമാകും. അങ്ങനെ അവൾ അവനെ തൊട്ടിട്ട് തിരികെ ആൾക്കൂട്ടത്തിലേക്ക് പോയി. അവൾ പറഞ്ഞു, എനിക്ക് തീർച്ചയാണ്, ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു. കാരണം ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. രക്തസ്രാവം നിന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു. യേശു തിരിഞ്ഞിട്ട് എന്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു. എന്തൊരു ചോദ്യമാകുന്നു. പത്രോസ് ചോദിച്ചു. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവ്, എന്ത് പറ്റി നിനക്ക്? പത്രോസ് അവനെ കുറ്റപ്പെടുത്തിയെന്ന് ബൈബിൾ പറയുന്നു. എന്താണ് നീ അതിൽ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു. എല്ലാവരും നിന്നെ തൊടുന്നുവല്ലോ, പിന്നെ എങ്ങനെ നിനക്കിത് ചോദിക്കാൻ കഴിയും? നീ മശിഹ ആയിരിക്കെ ആരെന്നെ തൊട്ടുവെന്ന് ചോദിക്കുന്നതിൽ കൂടെ നീ വകതിരിക്കപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നില്ലേ? ഈ ഒരു നിമിഷത്തിൽ തന്നെ 500+ പേർ തന്നെ നിന്നെ തൊട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണ് പിന്നെ ഇങ്ങനെ ഒരു കാര്യം നീ ചോദിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതൊരു വ്യത്യസ്തമായ തൊടലായിരുന്നു. എനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നതായി ഞാൻ അറിയുന്നു. ശക്തി എന്ന് പറയുന്നത് വീര്യം ആണെന്ന് ഏവർക്കും അറിയാമല്ലോ. ശക്തി എങ്കിൽ നിന്ന് പോയിട്ട് എനിക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. അവൻ ചുറ്റുമായി നോക്കാൻ തുടങ്ങി. വിശ്വാസം അവിടെ എവിടെയോ ആയിട്ടുണ്ടായിരുന്നു. അവൻ ചുറ്റുമായി നോക്കിയിട്ട് ഈ സ്ത്രീയെ കണ്ടു. അവന്റെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത ഈ സ്ത്രീയുടെ അടുക്കിലേക്ക് അവനെ നയിച്ചു. അവളുടെ രക്തസ്രാവത്തെ കുറിച്ച് അവൻ പറഞ്ഞു, നിന്റെ വിശ്വാസം ഞാൻ നിന്നെ സുഖപ്പെടുത്തിയില്ല, എനിക്കിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല, എന്നാൽ ഇത് നിന്റെ വിശ്വാസം മാത്രമാണ്. ആരിലാണ് വിശ്വാസം? ദൈവത്തിലാകുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന ആ ദൈവത്തിലുള്ള വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് ബൈബിൾ പറയുന്നു. അതേ കാര്യം തന്നെ അവന്റെ മൂലതത്വങ്ങളിലും ശക്തിയിലും ഭാവത്തിലുമാകുന്നു. ക്രിസ്തുവിൽ ജീവിച്ചിരുന്ന അതേ ദൈവം തന്നെ സഭയിൽ ജീവിക്കുന്നു. അതിൽ വലുതായിട്ട് യാതൊന്നുമില്ല. അവനിൽ അളവില്ലാതെയും നമ്മിൽ അളവിലുമാകുന്നു. സമുദ്രത്തിൽ നിന്നും ഒരു കരണ്ടി വെള്ളമെടുത്താൽ ആ മുഴുവൻ സമുദ്രത്തിലുമുള്ള സകല രാസവസ്തുക്കളും ഇതിലുണ്ടായിരിക്കും. ഓർക്കുക, അത് ശരിയാണ്, അതേ ദൈവം തന്നെയാകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ യേശു ക്രിസ്തു ഇപ്പോൾ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയുന്ന മഹാപുരോഹിതനാണെന്ന് പറയുന്നു. എത്ര പേർക്കതറിയാം? അവൻ അതേ മഹാപുരോഹിതനാണെങ്കിൽ അതേ രീതിയിൽ തന്നെ അവനെ തൊടുകയാണെങ്കിൽ അവൻ അത് ചെയ്യുകയില്ലേ? നാം ആരാകുന്നു? അവന്റെ സംസാരിക്കുന്നതിലുള്ള വായാകുന്നു. നാം നമ്മെ തന്നെ അവന് സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മളുടെ വാക്കുകൾ പിന്നെ നമ്മുടെ വാക്കുകളല്ല. എങ്ങനെയോ എന്തോ പറയേണ്ടതെന്ന് വിചാരപ്പെടേണ്ട, കാരണം പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്ന പിതാവത്രേ സംസാരിക്കുന്നത്. ബില്ലി, അതെവിടെയാകുന്നു? 1 to 50 വരെയാണോ അതോ 1 to 100 വരെയാണോ? 1 to 100 വരെ. 1-ാമത്തെ കാട് തൊട്ടാണ് ജനങ്ങൾ സാധാരണയായി അണിനിരക്കാറുള്ളത്. അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് നമുക്കത് ഒറ്റയ്ക്ക് വിട്ടുകളയാം. ഒരു വിചിത്രമായ സംഖ്യ എടുത്ത് നമുക്ക് തുടങ്ങാം. അത് 30 ആകട്ടെ എന്ന് നമുക്ക് പറയാം. പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ 30 ആരുടെ പക്കലാണുള്ളത്? അവരുടെ കൈകൾ ഉയർത്തുക. അതിലെ അക്ഷരം എന്താണ്? ബി 30 ആകുന്നു. നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പ്രാർത്ഥനയുടെ കാർഡ് എടുത്തിട്ട് നോക്കുക. ശരി, ശ്രദ്ധിക്കുക. 30-ാം നമ്പർ ഇല്ലെങ്കിൽ നാം മറ്റേതെങ്കിലും നമ്പറിൽ നിന്ന് തുടങ്ങാം. എന്താണ് പറഞ്ഞത്? ഓ, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ശരി, ശ്രീമാൻ ഇവിടെ കടന്നു വരിക. 31, പ്രാർത്ഥനയുടെ കാർഡ് 31 ആരുടെ പക്കലാണുള്ളത്? 31-ാം നമ്പർ കൈകളെ ഉയർത്തുമോ? ശ്രീമാൻ ഇവിടേക്ക് വരിക. 32,
who has prayer card 33? Would you raise your hand? This lady here. All right, sister. 33, 34, the prayer card 34, you, sir. 35, 36, 36, who has prayer card 36? Did I miss it? You have 36, young lady? 37, this lady was confused. Here, find out, what's your prayer card number? See where she's at. 35, I'm sorry, lady. All right, get your place. The boys there will place you where you're to be. 37, 38, 39, 40. Let's see them raise up. There's three now. 38, 39, 40. 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9. I guess that's it. 40, 41, 42, 43, 44, 45. Let them prayer cards come forth. Prayer card up to 45, from 30 to 45. Now, if you can't get up, have you a prayer card, sir? Do you? I don't see but one cripple man. He's sitting here in a wheelchair. Now, if there's anyone without any of them prayer cards, now we don't know. I guess I'm getting a jam there. Okay. All right. I'll stop it just a minute. All right. We don't have no room here, see, to have it done orderly. Now, how many in here does not have a prayer card, and yet you're sick, and you want God to heal you? Raise your hand. Well, it's practically everywhere. I suppose, just about everywhere. All right, now, I'm going to ask you, if you will, for these next few minutes, which I've took over my time now, but here is the showdown, whether this word's right or not. This proves it. Now, let me have your undivided attention. Anyone here knows that if I could, I'd heal every one of you. But the Bible said that I'm the Lord thy God who heals all thy diseases. It's based upon a faith. All these things that I've preached this week, up to this time, and down through my life, has been based upon the finished works of Christ at Calvary. If you believe it, that's all God asked. If you'll believe it, you should have what you asked for. Now, as far as signs and wonders to appear, he promised that. First, he said in the church what? Apostles, prophets, teachers, evangelists, pastors. That's God's order set in the church to perfect the saints. Now, I want each one of you to give me your undivided attention. Now, there's just about one person in that prayer line that I think that I know, and that's the man with the white suit on. I can't call his name, but I believe he's from somewhere about up around Carolina or something. He's a car dealer or something.
അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും അറിയില്ല. തുറന്നു പറയുകയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് കുഴപ്പമെന്ന് എനിക്കറിയില്ല. ദൈവം അതറിയുന്നു. എന്താണ് അദ്ദേഹത്തിന് കുഴപ്പമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം എനിക്ക് അപരിചിതരാകുന്നു. എനിക്ക് അവരെ അറിയില്ല. നിങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല എന്നറിയാവുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തുക. അതെ ശ്രീമാൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ഈ കാര്യങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ് ബൈബിൾ പറയുന്നത്. അത് ശരിയല്ലേ? അതിനുശേഷം എന്താണ് അവൻ ചെയ്യുന്നത്? വരുവാനുള്ള കാര്യങ്ങളെ കാണിച്ചു തരും, ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും. യേശു ചെയ്ത അതേ പ്രവൃത്തികൾ അവൻ ചെയ്യും. യേശു കാൽവരിയിൽ വെച്ച് രക്ഷയുടെയും രോഗശാന്തിയുടെയും സമ്പൂർണ്ണ പദ്ധതിയെ നിവൃത്തിയാക്കിയെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായും. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തീർന്നിരിക്കുന്നു. അത് ശരിയല്ലേ? അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ ഇപ്പോഴും ദൈവമാണെന്നും തന്റെ വാഗ്ദത്തം പാലിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നടക്കുന്നതിന് ഒരേ ഒരു കാര്യം മാത്രമേ അവർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ചെയ്യുന്നതിനു വേണ്ടി അവൻ പ്രാസംഗികരെ അഭിഷേകം ചെയ്യുന്നു. അതിവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ നല്ല മനുഷ്യരും കൂടാതെ വളരെ പേർ പിന്നിലായി നിൽക്കുന്നവരുമാണ്. അവനവരെ പ്രസംഗിക്കുന്നതിനു വേണ്ടി അഭിഷേകം ചെയ്യുന്നു. ഒരു പ്രാസംഗികന് പകരമായി ഉപയോഗിക്കാവുന്ന തീരെ മോശപ്പെട്ട ഒരുവനാണ് ഞാൻ. എനിക്ക് പ്രസംഗിക്കുന്നതിനു വേണ്ടി അവൻ എനിക്കിത് പകരമായി തന്നിരിക്കുന്നു. കാരണം ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനും കൂടാതെ യാതൊരു അറിവില്ലാത്തവനുമാകുന്നു. ഒരു വിദ്വാൻ എന്നോ പഠിത്തക്കാരൻ എന്നോ വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ദൈവം ഈ മനുഷ്യർക്ക് അത് ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കുകയും അവർ എഴുന്നേറ്റ് പ്രേരണയിലായിക്കൊണ്ട് പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഒരു മണിക്കൂറിൽ എനിക്ക് പറയാവുന്നതിലും കൂടുതൽ 5 മിനിറ്റിനുള്ളിൽ അവർക്ക് പറയാൻ കഴിയും. കാരണം അവർ പ്രേരണയിലാകുന്നു. അതൊരു പീരങ്കിയോ അല്ലെങ്കിൽ ഒരു യന്ത്രത്തോക്കോ തെരുതെറി അടിച്ചു കയറുന്നത് പോലെയാണ്. നോക്കൂ, എനിക്കുള്ള കൃപാവരം മറ്റൊരു കാര്യമാകുന്നു. എനിക്ക് സമയമെടുത്ത് എന്താണതെന്ന് പഠിച്ചിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.
But now is the time. This is the hour. And if the word's been preached, then what about it? If it's just preached and you walk away, well, you don't know. But if he comes around and proves that what he said is the truth, then, brother, it's on your lap then. That's right. It's you. Now, if the Holy Spirit will come this morning in the audience and do exactly the way he did when he was in Jesus Christ, how many of you will believe that God was once over us, then with us in Christ, now in us in the church? Sure. Now, if you can see now, you don't have to have hands laid on you. If you're a real believer, why Peter spake these words, the Holy Ghost fell on them. Yeah, I do not need to come lay hands on my servant. Just say the word, that's all you have to do. See whether you're seed of Abraham now. Let God do the rest. Heavenly Father, as a man, as a servant, that's my finished word. You speak from hereafter, Lord. Let it be so that they'll know that you're God in the midst of the people. In Jesus' name, amen. Now, the man is the man, just like, I say that when Nathaniel came before Jesus, as far as I know, we've never met. We're strangers to one another. But God knows the man. I do not know him. In my memory, I've never saw him unless it just happened to be on the street somewhere. Met him, I hear, shook his hand, or said, how did you, sir, or something other morning. It's all I know. But God knows the man. Now, if Jesus Christ is the same yesterday, today, and forever, then if this man is sick, then as far as healing, he's already done it.
അത് നേരത്തെ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ യേശു ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതിനു വേണ്ടി ഏതെങ്കിലും രീതിയിൽ അത് വിശ്വസിപ്പിക്കേണ്ടതാകുന്നു. ഇപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? സോദോമിൽ ചെയ്ത അടയാളം തന്നെ അന്ത്യകാലത്തും ചെയ്യപ്പെടും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്ന അതേ വ്യക്തി തന്നെയാണ് അവനെന്ന് കാണിക്കുന്നു. അബ്രഹാമിന് മുമ്പേ ഞാനാകുന്നു, അവനാകുന്നു ഈ ദൂതൻ. ഇന്ന് രാവിലെ ഇവിടെ ഇതാ അതേ ദൂതൻ നമ്മൾ വസിക്കുന്നു. ഈ മനുഷ്യൻ ഒരു കപടനാട്യക്കാരനായിരിക്കാം, ഇവനൊരു കപടവേഷക്കാരനായിരിക്കാം, അവനൊരു അവിശ്വാസിയായിരിക്കാം, അവനൊരു വിശുദ്ധനായിരിക്കാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് യാതൊന്നും അറിയില്ല. അദ്ദേഹം ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രം. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ അപ്പോൾ മുതൽ അവൻ തന്നെ അത് വിധിക്കട്ടെ. അവനതറിയാം. പരിശുദ്ധാത്മാവ് വന്ന് അവന്റെ ജീവിതത്തിൽ എന്തായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ, തീർച്ചയായും അത് സത്യമാണെങ്കിൽ തന്റെ ജീവിതത്തിൽ എന്തായിരിക്കുമെന്ന് അവൻ വിശ്വസിക്കാൻ കഴിയും. അത് ശരിയല്ലേ? എന്തായിരുന്നുവെന്ന് അവന് പറയാൻ കഴിയുമെങ്കിൽ എന്തായിരിക്കുമെന്ന് പറയാൻ കഴിയില്ലേ? അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ ആയിരുന്നോ എന്നോ അപ്പോൾ അവൻ അറിയും.
ഡോക്ടർ, യു ബിലീവ് ദിസ്? യു ആൻഡ് മദർ ബോത്ത്, യു ബിലീവ് ഇറ്റ്? ആൻഡ്
ഡോക്ടർ നിങ്ങളിത് വിശ്വസിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ മാതാവും രണ്ടുപേരും ഇത് വിശ്വസിക്കുന്നു. പിന്നിലായിരിക്കുന്ന മറ്റേ ഡോക്ടറും മിസൂരിയിലുള്ള സ്പ്രിംഗ്സ് ഫീൽഡിലുമാണ് നിന്നുമാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. നരച്ച തലമുടിയോടുകൂടിയ മനുഷ്യൻ പുറത്തുള്ള ആൽബൻ മോട്ടലിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ ഒരു വശത്തായിട്ട് എന്തോ ഒന്ന് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ ഇവിടെ നിന്നുമല്ല എത്തിയിരിക്കുന്നത്, നിങ്ങൾ കാനഡയിൽ നിന്നുമാകുന്നു. അത് ബ്രിട്ടീഷ് കൊളംബിയ ആകുന്നു, വാൻകവർ. നിങ്ങൾ ഫിൻലൻഡിൽ നിന്നും വന്നിരിക്കുന്നു. നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ സുഖപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് മനുഷ്യനെ അറിയില്ല. ഞാൻ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. വേറൊരു അപരിചിതനാകുന്നു ഈ മനുഷ്യൻ. എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നാം തമ്മിൽ അപരിചിതരാണെന്ന് ഞാൻ കരുതുന്നു. അത് ശരിയല്ലേ ശ്രീമാൻ? ഞാൻ ഒരിക്കലും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ഇപ്പോൾ വാസ്തവമായും ആദരവോടുകൂടി ഇരിക്കുക. ഈ വ്യക്തിയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയാൻ വയ്യാതിരിക്കെ ദൈവം എന്തെങ്കിലും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നാൽ പിന്നെ തീർച്ചയായും അത് മനുഷ്യന് ചെയ്യാവുന്നതിലും എന്തോ കൂടുതലായ ഒരു കാര്യമെന്ന് ഉറപ്പാകുന്നതാണ്. അത് ശരിയല്ലേ? ഇപ്പോൾ നിങ്ങൾ വളരെ ആദരവോടുകൂടി ഇരുന്ന് ശ്രദ്ധിക്കുക, കൂടാതെ വളരെ സൂക്ഷിച്ചുമിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൂടെ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അത് സ്വീകരിച്ചിട്ട് സമ്പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ഇതൊരു അപരിചിതനാണ്. ആദ്യത്തെ കാര്യം എന്നത് നിങ്ങൾ രക്ഷയെ തേടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു മദ്യപാനിയാണ്. അത് കൃത്യമായും ശരി തന്നെ. നിങ്ങൾ ഈ നഗരത്തിൽ നിന്നുമല്ല, നിങ്ങൾ വേറൊരു നഗരത്തിൽ നിന്നും എത്തിയിരിക്കുന്നു. അത് ഇന്ത്യാനയിലുള്ള ഒരു പട്ടണമാകുന്നു. അത് ന്യൂ കാസിലോ മറ്റോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെ. അതെ, നിങ്ങളുടെ കൂടെ മറ്റാരോ ഉണ്ട്. അതാരോ ഒരു സ്ത്രീയാണെന്ന് ഞാൻ കാണുന്നു. ലയൽ വുഡ്സ് എവിടെയാകുന്നു? ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അവളിപ്പോൾ ഇവിടെ സന്നിഹിതയായിരിക്കുന്നു. അവരും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതെ ശ്രീമാൻ, നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹൃദയരോഗമാണ്. അവൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ അവൾക്ക് സൗഖ്യപ്പെടാൻ കഴിയും. നിങ്ങളെ മദ്യപിക്കാൻ ഇടയാക്കുന്ന ആ പിശാചിനെ ഞാൻ ശാസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ഇനിയും ഒരിക്കലും കുടിക്കരുത്. അവന്റെ വിലയേറിയ നാമത്തിൽ സ്നാനപ്പെട്ടതിന്റെ പാപങ്ങളെ എടുത്തു കളയുക. ഞാൻ ആ പിശാചിനെ ശാസിക്കുന്നു. അവൻ നിന്നെ വിട്ടുപോകാനിടയാക്കട്ടെ. ആമീൻ. മുമ്പോട്ട് പോയിക്കൊള്ളുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ശ്രീമാൻ. നിന്റെ പാപങ്ങൾ ഇപ്പോൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും പാപം ചെയ്യരുത്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. സംശയിക്കരുത്. നിന്നിലുള്ള സകലതുമായി വിശ്വസിക്കുക. ചെറുപ്പക്കാരിയായ മകളെ, നാം തമ്മിൽ അപരിചിതരാണ്. ക്രിസ്തു നമ്മെ രണ്ടുപേരെയും അറിയുന്നുവെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഇത് കിണറ്റുകരയിലെ സ്ത്രീയും നമ്മുടെ രക്ഷിതാവ് നിന്നിരുന്നത് പോലെയായിരിക്കുന്നു. നിങ്ങൾ അവളല്ല, ഞാൻ അവനുമല്ല, എന്നാൽ അവന്റെ ആത്മാവ് എന്നേക്ക് ജീവിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരിയായ മഹിളയുടെയും എന്റെയും മധ്യേ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ആ ദൂതന്റെ വെളിച്ചം ഇവിടെ നിൽക്കുന്നു.
But just beyond that is a shadow, and that shadow is death, darkness.
അതിന്റെ അപ്പുറത്തായി ഒരു നിഴലാകുന്നു. ആ നിഴൽ മരണമാകുന്നു. അത് ഇരുട്ടാകുന്നു. അത് ക്യാൻസർ ആകുന്നു. ഈ ക്യാൻസർ അവരുടെ ഗുദഭാഗത്താകുന്നു.
You're not from this country either.
നിങ്ങൾ ഈ ദേശക്കാരിയല്ല. നിങ്ങളൊരു കെന്റുക്കിക്കാരിയാണ്. അത് കെന്റുക്കിയിലുള്ള റാഗ് റേഞ്ചിൽ നിന്നുമാകുന്നു. അത് ശരി തന്നെ. ശ്രീമതി ജോൺസൺ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുക. യേശു ക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്തുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഈ സ്ത്രീയുടെ ജീവനെ എടുക്കാൻ ശ്രമിക്കുന്ന പിശാചിനെ ഞാൻ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ഈ സാത്താനെ വെല്ലുവിളിക്കുകയും അവൻ തോറ്റവനാണെന്നും യേശു ക്രിസ്തു കാൽവരിയിൽ അവനെ തോൽപ്പിച്ചിരിക്കുന്നുവെന്നും പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ഒരു ദൂതനാൽ എനിക്ക് തന്ന ഉത്തരവാദിത്വത്താലും ദൈവത്തിന്റെ ഒരു ദാസനായിരിക്കെ ഈ സ്ത്രീയുടെ ജീവനു വേണ്ടി ഞാൻ ഈ പിശാചിനെ ശാസിക്കുന്നു. കർത്താവേ, അവൾ ജീവിക്കാനിടയാകട്ടെ. ആമേൻ. തിരികെ വീട്ടിലേക്ക് പോയി സന്തോഷിച്ച് ആനന്ദിച്ച് കർത്താവിന് നന്ദി പറയുക. ഇപ്പോൾ സംശയിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാകരുത്.
You look awful sincere and innocent about that lady. If you believe that gland trouble you're suffering with, arthritis, believe it
with all your heart. മഹിളെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഭയങ്കരമായി സത്യസന്ധതയും നിരപരാധിയുമായി കാണപ്പെടുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ഗ്രന്ഥിയുടെ വീക്കവും സന്ധി വീക്കവും നിങ്ങൾ സമ്പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നിങ്ങളെ വിട്ടുപോകും. ഈ മഹിള ഇവിടെ വെച്ച് എന്തോ ഒന്ന് അനുഭവപ്പെട്ടു. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരാത്മാവുണ്ട്. നിങ്ങളുടെ ആത്മാവ് നല്ലതാകുന്നു. സമ്പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. അവരുടെ തൊട്ടടുത്തായിരിക്കുന്ന മഹിള, അതെ, നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതെ, ആ പുറം വേദന, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾക്കും നടുവേദനയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് പോയി സുഖപ്പെട്ടുകൊള്ളുക. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെയായിരിക്കുന്നു. നിങ്ങളുടെ മകളുടെ മേൽ മരണം നേരിട്ടിരിക്കുന്നു. ഇതൊരു ക്യാൻസർ ആകുന്നു. അവളുടെ ആത്മീയാവസ്ഥയും അത്ര നന്നല്ല. അതെ ശ്രീമാൻ, അവൾ മേലോട്ടും താഴോട്ടും അകത്തും പുറത്തുമായി ഒഴുകി നടക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു തുവാല ഉണ്ടായിരിക്കുന്നില്ലേ? ഇത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ തുവാല എന്റെ കയ്യിൽ തരിക. കർത്താവെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവരുടെ മകളുടെ അവസ്ഥയെ ശാസിക്കുന്നു. അവളുടെ മാതാവിന്റെ വാക്കുകളിൽ കൂടി ഇത് അവളുടെ മേൽ നിറവേറാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമീൻ. പോകൂ, സംശയിക്കരുത്, വിശ്വസിക്കുക. നിങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് പോകാം. ഈ തുവാല അവളുടെ മേലിടുക. വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കീൻ. നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഒരു സ്ത്രീ ഇവിടെ ആയിരിക്കുന്നു. അവൾ കണ്ണടച്ചിരിക്കുകയും അവളുടെ തുവാല കൊണ്ട് പ്രാർത്ഥനയിൽ കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യുന്നു. സഹോദരി, നിങ്ങൾ എന്തോ തൊട്ടിരിക്കുന്നു. നിങ്ങൾ എന്നെയല്ല തൊട്ടത്, നിങ്ങൾ അവനെ തൊട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വാരിക്കോസ് ഞരമ്പിന്റെയും സ്ത്രീ സഹജമായ കുഴപ്പങ്ങളും അങ്ങനെ പലവിധ കുഴപ്പങ്ങളുമുണ്ട്. അത് ശരിയാണ്, അത് ശരിയല്ലേ? അത് സത്യമാണെങ്കിൽ കൈകൾ ഉയർത്തുക. ശരി, വീട്ടിലേക്ക് പോയി സുഖപ്പെട്ടുകൊള്ളുക. എന്താണ് അവൾ തൊട്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആരെയാണ്, എന്തിനെയാണ് ആ സ്ത്രീ തൊട്ടത്? മഹാപുരോഹിതനെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ഇവിടെ സന്നിഹിതനാണ്. അവന്റെ ആത്മാവ് ശ്രോതാക്കളുടെ ഇടയിലായിരിക്കുന്നു. വിശ്വസിക്കുന്നവരായിരിക്കുക. ഈ ചിത്രത്തിൽ കാണുന്നതായ അഗ്നിസ്തംഭം ശ്രോതാക്കളുടെ ഇടയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു സ്ത്രീ ഇപ്പോൾ നേരെ എന്റെ മുഖത്തേക്ക് നോക്കിയാണ്. ഇത് അവളുടെ മേൽ നിൽക്കുന്നു. അവൾ പ്രകാരം കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയും തൂവാല അവളുടെ മുഖത്തുമായിരിക്കുന്നു. അവൾക്ക് തലയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ട് ഒരു നാഡീസ്തംഭനമോ മറ്റോ ആകുന്നു. അത് ശരി തന്നെ. നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകനായി വിശ്വസിക്കുമോ? ഇത് ക്രിസ്തുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ അത് മറികടക്കുന്നതാണ്. സമ്പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. അവർക്ക് നേരെ പിന്നിലായി ഇവിടെ ഇരിക്കുന്ന മനുഷ്യന് കെന്റിക്കിയിലെ ക്യാമ്പസ് വില്ലയുമായിട്ട് എന്തോ ബന്ധമുണ്ടായിരിക്കുന്നു. നിങ്ങൾക്കും നാഡീസ്തംഭനമാണ്. നിങ്ങൾക്കും തളർച്ചയും ഉയർന്ന രക്തസമ്മർദ്ദവുമാണ്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ ശ്രീമാൻ? അങ്ങനെ ചെയ്യുന്നെങ്കിൽ കൈകളെ ഉയർത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ സത്യമാണെന്ന് പറയുക. എന്താണ് നിങ്ങൾ തൊട്ടത്? നിങ്ങൾ ആരെയോ തൊട്ടു. അത് മഹാപുരോഹിതനാണ്. പോയി വിശ്വസിച്ച് സുഖപ്പെട്ടുകൊള്ളുക. ഇവിടെ ഒരു തടിച്ച സ്ത്രീ അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ആ സ്ത്രീയെ പരിചയമുള്ളതായി കാണുന്നു. അവൾ പ്രാർത്ഥിക്കുകയാണ്. അവൾക്കും തലയിൽ കുഴപ്പമുണ്ട്. തലയിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചുനേരം മുമ്പ് അത് മറ്റേ സ്ത്രീയുടെ മേലും വരാനിടയായി. അവൾക്കും തലയ്ക്ക് കുഴപ്പമായിരിക്കുന്നു. ഞാൻ ഈ സ്ത്രീ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ഓ, അതെ, ഞാൻ ഓർക്കുന്നു. ആത്മീയമായിട്ട് പോലും എനിക്കറിയാം. അവൾ റോസ് ഓസ്റ്റിൻ കെന്റുക്കിയിലുള്ള ലൂയിവിലയിൽ നിന്നുമാണ്. ഇപ്പോൾ വിശ്വസിക്കുക. സുഖപ്പെട്ട് വീട്ടിൽ പോയിക്കൊള്ളുക. എനിക്ക് നിങ്ങളെ അറിയാം. ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു വാഹനത്തിൽ വെച്ച് ഞാൻ നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവിടെ വെച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ചെയ്തു. അത് ശരി തന്നെ. നിങ്ങളുടെ മേൽ കൈവയ്ക്കുകയും നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്തു. നിങ്ങളുടെ പേരെന്താകുന്നുവെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. എന്നാൽ ഞാൻ നിങ്ങളെ അറിയുന്നു. നിങ്ങൾക്ക് കാറിന്റെ വ്യവസായമാണുള്ളത്. നിങ്ങളെക്കുറിച്ച് എനിക്ക് എല്ലാമായിട്ട് അറിയാവുന്നത് അത് മാത്രമാണ്. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് യാതൊരാശയമില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. അത് ശരിയാണ്, യാതൊരാശയമില്ല. എന്താണ് കുഴപ്പമെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയ അതേ വ്യക്തിക്ക് നിങ്ങളെ സൗഖ്യപ്പെടുത്താനും നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം നിങ്ങൾക്ക് നൽകുവാനും കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ ആയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അവസ്ഥയല്ല, ഇത് നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവന് വേണ്ടിയാണ്. അത് വെർജീനിയയിലുള്ള ഒരു സഹോദരിക്കാണ്. അത് നടുവേദന മാതിരിയുള്ള എന്തോ ആകുന്നു. നിങ്ങളുടെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. അവളും ആവശ്യക്കാരിയാണ്. അവളുടെ ഹൃദയരോഗവും അതുപോലെയുള്ള കാര്യങ്ങളും അവളെ വിട്ടുപോകുമെന്ന് വിശ്വസിക്കുക. ഈ സ്ത്രീ നിങ്ങളോട് ബന്ധമുള്ളവരാണ്. അത് നിങ്ങളുടെ അമ്മയാകുന്നു. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചോ ഇല്ലയോ എന്ന് അവർ വിഷമത്തിലാകുന്നു. കൂടാതെ അവർക്ക് മൂത്രാശയത്തിലും കുഴപ്പമുണ്ട്. അതുപോലെ മറ്റു ചില കാര്യങ്ങൾ അവരെ വിഷമിപ്പിക്കുന്നു. അവരുടെ ഡോക്ടർ ഒരു ആരോഗ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇതൊരു വീണുപോയ ഗർഭാശയമാണെന്ന് പറഞ്ഞു. കുറച്ചു സമയം മുമ്പ് നിങ്ങൾ ശസ്ത്രക്രിയ നടത്താൻ കരുതിയിരുന്നു. ശസ്ത്രക്രിയ നടത്താതിരുന്നതിന്റെ കാരണം അദ്ദേഹമായിരുന്നു. നിങ്ങൾ ഇവിടെ വന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നതിനായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അവരുടെ തൊട്ടുപിന്നിലായി നിൽക്കുന്നവർ അവരുമായി ഏതോ ബന്ധത്തിലുള്ളവരാകുന്നു. ആ ചെറുപ്പക്കാരി ബന്ധുക്കാരിയാണ്. എന്നാൽ അത് വിവാഹത്തിൽ കൂടി മാത്രമാണ്. വിവാഹത്തിൽ കൂടി അനന്തരവളാകുന്നു. അവൾ സ്വന്തം രക്ഷയെക്കുറിച്ച് വിഷമിക്കുന്നു. അത് ശരിയാണ്. ഈ ചെറുപ്പക്കാരിക്ക് പ്രമേഹ രോഗമാണ്. ശരിക്കും സത്യം തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കൈകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഓ കർത്താവേ, ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവേ, ജീവന്റെ നായക, എല്ലാ നന്മകളുടെയും ദാതാവേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോൾ അയക്കണമേ. കർത്താവേ, അവരുടെ ഹൃദയങ്ങളെ, ആഗ്രഹങ്ങളെ അവർക്ക് നൽകണമേ. ഞങ്ങൾ ഇതിനുവേണ്ടി നിനക്ക് നന്ദി പറയുന്നു. നീ ജനങ്ങളെ അനുഗ്രഹിക്കുകയും അവരുടെ ആവശ്യങ്ങളെ അവർക്ക് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഈ നിരയിലായി ആരുടെ അടുക്കൽ വരെ എത്തിയിരുന്നു? അതെല്ലാം സത്യമായിരുന്നില്ലേ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. അത് സംസാരിച്ചത് ആരോടായിരുന്നാലും അത് സത്യമായിരുന്നില്ലേ? എല്ലാം സത്യമായിരുന്നു. എങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളത് സത്യമാകുന്നു. അത് ശരിയല്ലേ? ഇപ്പോൾ അവന്റെ ദാസനായിട്ട് എന്നെ വിശ്വസിക്കുക. നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സംശയിക്കരുത്. ഇത് അവൻ തന്നെയാണെന്ന് ഇപ്പോൾ വിശ്വസിക്കുക. പെന്തക്കോസ്ത് നാളിൽ മാളികമുറിയിൽ വന്ന അതേ കൊടിയ കാറ്റ് തന്നെയാണ് ഈ ജനങ്ങൾ എടുക്കപ്പെട്ടപ്പോൾ അവരെ സ്പർശിച്ചത്. കാരണം ഇത് അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരുടെ മേലും ചുറ്റുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പുറത്തുള്ള ഈ ജനക്കൂട്ടത്തിനിടയിൽ ആ പരിശുദ്ധാത്മാവ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ബൈബിളിനോടെന്ന പോലെ നിങ്ങൾ എന്നോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തോ ഒരു കാര്യം നമ്മുടെ ചുറ്റുമായി എത്തിയിരിക്കുന്നതിന്റെ ഒരു വിചിത്രമായ അനുഭവം എത്ര പേർ അനുഭവപ്പെടുന്നു? അത് പരിശുദ്ധാത്മാവാകുന്നു. അത് അവനാകുന്നു. ഇപ്പോൾ എന്നെ വിശ്വസിക്കുക. എന്റെ വചനം സത്യമാകുന്നു. കാരണം ദൈവം തന്റെ സത്യത്തെ ബൈബിളിനാൽ കൂടെ തെളിയിക്കുകയും അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ തെളിയിക്കുകയും ശാസ്ത്രീയ ഗവേഷണത്താൽ തെളിയിക്കുകയും ചെയ്തിരിക്കുമ്പോൾ പിന്നെ അത് തെളിയിക്കാൻ യാതൊന്നും ഇനിയുമില്ല. അവൻ ദൈവമാകുന്നു. അതിവിടെയാകുന്നു. എങ്കിൽ പിന്നെ എന്നെ കേൾക്കുക. ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഈ മുഴുവൻ കൂട്ടവും സുഖപ്പെടുന്നതിനായി എത്തിയിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ഓരോരുത്തരും അവരുടെ കൈകൾ മറ്റൊരാളുടെ മേൽ വെക്കുക. അതിനാൽ ഇത് ഞാനല്ല ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളും അത്രയും സാഫല്യമുള്ളവരാണ്. നിങ്ങളൊരു വിശ്വാസിയാകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലാണെന്ന് നിങ്ങൾ അനുഭവപ്പെടുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഇതുപോലൊരു കൃപാവരത്തിൽ കൂടിയായിരിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലാകുന്നു. ആരെങ്കിലും അടുത്തുള്ളത് ആരായിരുന്നാലും അത് കാര്യമല്ല. അവരുടെ മേൽ തമ്മിൽ കൈകളെ വെച്ചുകൊണ്ട് തലകളെ
വണങ്ങുക.
ഇത് ചെയ്യുന്നതിനായി ഞാൻ നയിക്കപ്പെടുന്നു. ഇത് നിങ്ങളുടെ രോഗശാന്തിയുടെ സമയമാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അതാകുന്നു. ഓ, പരിശുദ്ധാത്മാവ് ശ്രോതാക്കളുടെ മേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജോർജിയയിൽ നിന്നുള്ള ആ വ്യക്തി അദ്ദേഹത്തിന്റെ സഹോദരൻ പിന്നിലായിട്ടിരിക്കുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക.
ഓ,
ഇതെല്ലായിടത്തുമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വയം പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ കൈവച്ചിരിക്കുന്ന ആളിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതെല്ലാവരെയും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയാക്കും. ദൈവപുത്രനായ കർത്താവായ യേശുവേ, പൊന്തിയോസ് പീലാത്തോസിന്റെ ഭീഷണിയിൽ നിന്നും റോമൻ ഭരണകൂടത്തിന്റെ മുദ്രയ്ക്ക് നിന്നെ ശവക്കുഴിയിൽ പിടിച്ചുവെക്കാൻ കഴിയാതെ നീ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സർവശക്തനായ ദൈവം ഈസ്റ്ററിന്റെ ദിവസം താഴേക്ക് ഇറങ്ങി വന്ന് മുദ്ര പൊട്ടിച്ച് കല്ലുരുട്ടി മാറ്റി. അങ്ങനെ നീ ഉയർത്തെഴുതേറ്റിട്ട് നിന്റെ ശിഷ്യന്മാരോടൊപ്പം 40 ദിവസമായിരിക്കുകയും ഇപ്പോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ ലോകമെങ്ങും പോയി ചെയ്യുന്നതിന് കൽപ്പന കൊടുക്കുകയും ചെയ്തു. അത് 2000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. കർത്താവെ, നീ ദൈവമാകുന്നു, നിനക്ക് പരാജയപ്പെടാൻ കഴിയുകയില്ല, നീ ഇവിടെ സന്നിഹിതനാകുന്നു. ഇന്ന് രാവിലത്തെ ഈ കൂടിയാലോചനയിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെ നിന്നോട് സംസാരിച്ചു തീർത്തിരിക്കുന്നു. നീ ദൈവമാണെന്ന് ഞങ്ങൾ വാദിച്ചിരിക്കുകയും നീ ദൈവമാണെന്നുള്ളതിന്റെ കാരണത്തെയും നീ ഇവിടെ സന്നിഹിതനാണെന്നുള്ളതിനെയും കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. തമ്മിൽ തമ്മിൽ മറ്റൊരാളുടെ മേൽ കൈവയ്ക്കാൻ നീ ഞങ്ങൾക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നു. അത് ചെയ്യുന്നതിനുള്ള ഉത്തരവ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നീ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം പ്രാപിക്കും. അത് ഈ കൂടിയാലോചനയിൽ വെച്ചുള്ള ഉത്തരവാകുന്നു. ഇപ്പോൾ കർത്താവെ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടികളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ ദാസനായിരിക്കെ ഞാൻ സകല പിശാചിനെയും സകല ദുഷ്ടാത്മാക്കളെയും സകല രോഗത്തെയും സകല പീഡകളെയും ഈ ജനങ്ങളെ സകല ശല്യപ്പെടുത്തുന്ന വിപരീതമായ സകല കാര്യത്തോടും ആജ്ഞാപിച്ചു പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തോടെ എന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ട ദൂതന്റെ ഉത്തരവാൽ ഈ ആത്മാവിനെ ഞാൻ ദൈവത്തിന്റെ വചനത്താൽ വെല്ലുവിളിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിന്റെയും വ്യാധിയുടെയും ഈ ആത്മാവ് ജനങ്ങളിൽ നിന്ന് പുറത്തായിട്ട് അവർ സൗഖ്യം പ്രാപിച്ചു പോകാനിടയാകട്ടെ. സാത്താനെ, നീ വെറുമൊരു കബളിപ്പുകാരനാകുന്നു, ഞങ്ങൾ നിന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. യേശുക്രിസ്തു സ്വയം അന്യജാതികളുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്ന സമയം ഇതാ എത്തിയിരിക്കുന്നു. സാത്താനെ, നീ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ നീ ജനങ്ങളെ പിടിച്ചു വെച്ചിരുന്നു. നിനക്ക് ന്യായപരമായ യാതൊരു അധികാരവും ഇപ്പോൾ ഇല്ല. നിന്റെ സകല അധികാരത്തെയും യേശുക്രിസ്തു കാൽവരിയിൽ വെച്ച് ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അവൻ മുഴുവൻ വിലയും കൊടുത്തിട്ട് ഇത് നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. രക്ഷയുടെ സകല പദ്ധതിയും സകല രോഗശാന്തിയും അങ്ങനെയെല്ലാം കാൽവരിയിൽ നിവൃത്തിയായിരിക്കുന്നു. പാപത്തിലും വീഴ്ചയാലും കൂടി നിങ്ങൾ ഒരിക്കൽ അവകാശപ്പെട്ടിരുന്ന സകലതും നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് ഞങ്ങളെ ഇനിയും പിടിച്ചു വെക്കാൻ കഴിയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ വിട്ടുപോകാമെന്ന് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കൈകളെ മറ്റൊരാളുടെ മേൽ വെച്ചുകൊണ്ട് തുടർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ തുടർന്ന് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും ദൈവം സമീപത്താകുന്നു. അവന്റെ ആത്മാവ് ഇവിടെയാകുന്നു. ദൈവം എന്നെ സുഖപ്പെടുത്തുന്നു. അവന്റെ നന്മയും കരുണയും ദയയും അവന്റെ വാഗ്ദത്തവും എന്നിൽ വാസ്തവമായി നിവൃത്തിയാകുന്നു എന്ന് ചിന്തിക്കുക. ആഴ്ചകളോളം നമുക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. പരിശുദ്ധാത്മ ഇവിടെയായിരിക്കുന്നു. അത് മാത്രമാണ് അതിന് ചെയ്യാൻ കഴിയുന്നത്. ഏത് സമയത്തും ഇപ്പോൾ അത് വിടുകയായിരിക്കുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് വെളിപ്പെടുകയും എനിക്ക് തെളിയിച്ചു തരികയും ദൈവം ഇവിടെ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞാൻ അവനെ വിശ്വസിക്കുന്നു. ഇതൊരു നിവൃത്തിയായ കാര്യമാകുന്നു. എനിക്കത് കിട്ടിയിരിക്കുന്നു. ഇതിന്റെ അവകാശമാകുന്നു. ഇപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നു. എന്റെ രോഗവും വ്യാധിയും വേദനയും എന്നെ വിട്ടുപോകുന്നു. എന്റെ സകല പീഡകളും എന്നെ വിട്ടുപോകുന്നു. അപ്രകാരം നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. വിശ്വസിക്ക മാത്രം, നമ്മുടെ തലകളെ വണങ്ങാം. നാം ഇത് ശാന്തമായി പാടാൻ പോവുകയാണ്. വിശ്വസിക്ക മാത്രം. അവൻ മലമുകളിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ചന്ദ്രരോഗം പിടിപെട്ട ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നിരുന്നു.
I'm here, I'm in your midst, I'm holding this conference with you. I anointed the pastor. I'm here. I can, if you believe, for all things are possible. Oh.